ദയവായി നന്ദിയുണ്ട്. സ്നേഹിതരെ, നിങ്ങൾക്ക് സന്ധ്യാവന്ദനം. നമ്മുടെ സ്നേഹവാനായ കർത്താവ് യേശുവിന്റെ നാമത്തിൽ വീണ്ടും നിങ്ങളെ സംബോധന ചെയ്യുന്നതിനായി ഇന്ന് രാത്രിയിൽ ഇവിടെ ആയിരിക്കുന്നത് ഒരു സൌഭാഗ്യമാകുന്നു. എവിടെയും ദൈവമക്കളെ കണ്ടുമുട്ടുന്നതും ആ മഹത്തായ യേശുനാമത്തെക്കുറിച്ച് പറയുന്നതും എല്ലായ്പ്പോഴും ഒരു സൌഭാഗ്യമാകുന്നു. നമ്മുടെ സഹോദരനിപ്പോൾ പാടിയ ആ പാട്ടിനെ ഞാൻ തീർച്ചയായും പ്രശംസിക്കുന്നു. അതിന്റെ പ്രീതിയേറിയ പാട്ടാകുന്നു. അവർ യേശുവിനെ വെറുമൊരു പ്രവാചകനായും അല്ലെങ്കിൽ ഒരു നല്ല മനുഷ്യനായും അല്ലെങ്കിൽ ഒരു ഉപദേഷ്ടാവായും ആക്കുവാൻ ശ്രമിക്കുമ്പോൾ അത് വാസ്തവമായും അവന്റെ ദിവ്യത്വത്തെ അവൻ എന്തായിരുന്നു എന്നുള്ളതിനെ കൊണ്ടുവന്നിരുന്നു. ഈ ഭൂമിയിൽ അവനെപ്പോലെ ഒരിക്കലും ആരും ഉണ്ടായിരുന്നില്ല, ഒരിക്കലും ഉണ്ടാകുകയുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ ഇമ്മാനുവേലായിരുന്നു. അവൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവും ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും ദാവീദിന്റെ വേരും വംശവും ഉദയനക്ഷത്രവുമാകുന്നു. അവനിൽ ദിവ്യത്വം വസിച്ചിരുന്നു, അവനിൽ ദൈവമായിരുന്നു. ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിൽ കൂടി ലോകത്തെ തന്നോട് നിരപ്പിച്ചു. യേശു പറഞ്ഞു, ഞാനല്ല, എന്നിൽ വസിക്കുന്ന എന്റെ പിതാവത്രേ ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. ഞാനും എന്റെ പിതാവും ഒന്നാകുന്നു. ദൈവം ജഡമായി അവതരിച്ചു. ഇത് നമ്മോടുള്ള ദൈവസ്നേഹത്തിന്റെ എന്തൊരു അത്ഭുതകരമായ വെളിപാടായിട്ട്, മനുഷ്യവർഗത്തിൽ നിന്ന് പാപത്തെയും രോഗത്തെയും എടുത്തുകളഞ്ഞ് നമ്മെ പിതാവിങ്കിലേക്ക് തിരികെ വീണ്ടെടുക്കുന്നതിനായി അവൻ സ്വയം വെളിപ്പെടുകയും താഴേക്കിറങ്ങി വന്ന് മനുഷ്യജഡത്തിൽ വസിക്കുകയും ചെയ്തു. അത് അത്ഭുതകരമായിരിക്കുന്നു, അതല്ലേ? നാം തീർച്ചയായും അതിനെ പ്രശംസിക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ എനിക്ക് ക്ഷമ ചോദിക്കേണ്ടതായിട്ടുണ്ടെന്ന് ഞാൻ ഊഹിക്കുന്നു. ബില്ലി എന്നെ എളുപ്പം കഴിഞ്ഞ രാത്രിയിൽ എളുപ്പം കൊണ്ടുപോയി, കാരണം അത് അപ്രകാരമായിട്ട് ഞാൻ ക്ഷീണിതനായിരുന്നു. ഈ വക യോഗങ്ങളിൽ, അതായത് വിവേചനങ്ങളിൽ, അതെന്താണെന്ന് ആർക്കും ഒരിക്കലും അറിയാൻ കഴിയില്ല. അതറിയുന്നതിനായി നിങ്ങൾക്ക് തന്നെ അതിലേക്ക് വരേണ്ടിയിരിക്കുന്നു. അത് വിശദീകരിക്കുന്നതിന് ശ്രമിക്കുന്നതിന് യാതൊരു വഴിയുമില്ല, അത് ചെയ്യുന്നതിന് യാതൊരു വഴിയുമില്ല. അതൊരനുഭവം മാത്രമായിട്ട് അതിൽ കൂടി കടന്നുപോകുന്നവർ മാത്രമല്ലാതെ മറ്റാർക്കും അതിനെക്കുറിച്ച് അറിയില്ല. അത് മനുഷ്യവർഗത്തിന് എന്ത് ചെയ്യുമെന്നും ഒരു വ്യക്തിയോട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് അവന്റെ അതേ ജീവിതത്തെ അവനിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. നിങ്ങൾ രണ്ട് ലോകത്തിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ എവിടെയുള്ള ലോകത്തിലും നിങ്ങൾ മറ്റാരുടെയെങ്കിലും കൂടെ ഒരുപക്ഷെ 50 വർഷങ്ങൾക്ക് മുമ്പായിരിക്കുമ്പോൾ നിങ്ങൾ അവിടെയുള്ള ഒരു ലോകത്തിലുമായിരുന്നു. ഇന്ന് തൊട്ട് വരുവാനുള്ള വർഷങ്ങൾ നിങ്ങൾ ഒരുപക്ഷെ മറ്റാരുടെയെങ്കിലും കൂടെ ആയിരിക്കാം. എന്നിരിക്കലും നിങ്ങൾ ഇവിടെയുള്ള പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പുള്ളതോ ഒരുപക്ഷെ ആഴ്ചകൾക്ക് മുമ്പുള്ളതോ മാസങ്ങൾക്ക് മുമ്പുള്ളതോ വേറൊരു രാജ്യത്തോ വേറൊരു സ്ഥലത്തോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമായിട്ട് അത് സംഭവിച്ച ഒരു കാര്യത്തെ ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുകയാണ്. അതിനുശേഷം അതിൽ നിങ്ങളെ തന്നെ നേരെയാക്കാൻ ശ്രമിക്കുകയും വിചാരിക്കുകയും അങ്ങനെ അതൊരു പൂർണ്ണമായ കാര്യം തന്നെയാകുന്നു എന്ന് പറയട്ടെ. എന്നാൽ കർത്താവ് നമ്മെ അതിൽ ഇന്നുവരെയും അനുഗ്രഹിക്കുകയും നാം അതിൽ വളരെ സന്തോഷമുള്ളവരും ഈ യോഗങ്ങളിൽ നിന്നും ദൈവത്തിന് മഹത്വം കിട്ടുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രിയിലെ യോഗങ്ങളിൽ നാം ഒരു ചെറിയ കൂട്ടം ജനങ്ങൾ മാത്രം ഒരുമിച്ച് കൂടിയിരിക്കെ നമ്മുടെ ഈ യോഗങ്ങളെക്കുറിച്ച് ഇവിടെ പ്രാദേശികമായി മാത്രം പരസ്യം ചെയ്യുകയും കൂടാതെ ഇത് പ്രാദേശികമായ ജനങ്ങൾക്ക് വേണ്ടി മാത്രമാകുന്നു. ഈ യോഗത്തിന്റെ വലിയ ഭാഗങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ബൈബിളിൽ നിന്നും കുറച്ച് പഴയ പരിഷ്കാരത്തോടുകൂടിയ അധ്യായനങ്ങൾ ജനങ്ങളുടെ അടുക്കൽ എത്തിക്കാൻ ശ്രമിച്ചിട്ട് ആ മഹത്തായ സന്ദർഭത്തെ ദൈവം നമ്മുടെ അടുക്കലേക്ക് അയച്ചിട്ട് അത് വരുമ്പോൾ നാം അത് നന്നായി മനസ്സിലാക്കാൻ ഇടയാക്കും എന്ന് ഞാൻ ഓർത്തു. എന്തൊക്കെയായാലും ദിവ്യരോഗശാന്തി മത്സ്യങ്ങളെ പിടിക്കാനായി ചൂണ്ടയിലുള്ള ഇരയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. മത്സ്യം ഇരയെ പിടിക്കുകയും ചൂണ്ടയിൽ അകപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ മുഖ്യമായതും നമ്മുടെ ആത്യന്തികവുമായ ഉദ്ദേശമെന്നത് യേശുക്രിസ്തുവിനായി ആത്മാക്കളെ നേടുക എന്നതാണ്. ഇന്ന് രാത്രിയിൽ ദൈവം നിങ്ങളെ സൌഖ്യമാക്കിയെങ്കിൽ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് വീണ്ടും രോഗിയാകാനിടയുണ്ട്. ഇന്ന് തൊട്ട് ഒരു വർഷത്തിനുള്ളിലോ രണ്ടു വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ ഇപ്പോൾ തൊട്ട് ഒരാഴ്ചയ്ക്കുള്ളിലോ ഒരു ദിവസത്തിനുള്ളിലോ വീണ്ടും രോഗിയാകാനിടയുണ്ട്, എനിക്കറിയില്ല. എന്നാൽ ഒരു കാര്യം തീർച്ചയാണ്, ഈ വരുന്ന ദിവസങ്ങളിൽ ഒന്നിൽ നിങ്ങൾ ഈ ലോകം വിടാൻ പോവുകയാണ്. കാരണം ഇത് തത്കാല നിവൃത്തി മാത്രമാകുന്നു. എന്നാൽ ആ പ്രാണൻ എപ്പോഴെങ്കിലും പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധത്തിലായി വീണ്ടും ജനിച്ചാൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. ഇവിടെ എന്ത് സംഭവിച്ചാലും അതൊരു കാര്യമല്ല, നിങ്ങൾ നശിക്കുകയില്ല. യേശു പറഞ്ഞു, എന്റെ വാക്കുകേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഉണ്ട് എന്നത് ഭൂതകാലമാണ്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. അതും ഭൂതകാലമാകുന്നു. അത് മെത്തഡിസ്റ്റുകാരായി നമ്മയെല്ലാം ഒച്ചവെക്കുന്നതിനിടയാക്കും. അതങ്ങനെയല്ലേ? അത് ശരിയാണ്. ദൈവം അത് ചെയ്തിരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനിടയാക്കും. ഇപ്പോൾ അത് എന്റെ വാക്കുകളല്ല, അത് അവന്റേതാകുന്നു. വിശുദ്ധ യോഹന്നാൻ 5:24 വിശുദ്ധ യോഹന്നാന്റെ 6 യേശു പറഞ്ഞു, എന്റെ മാംസം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നതിന് നിത്യജീവനുണ്ട്. ഒടുക്കത്തെ നാളുകളിൽ ഞാൻ അവനെ ഉയർപ്പിക്കും. അത് ശരിയാണ്. എന്റെ മാംസം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അത് ഭൂതകാലമാണ്. ഇപ്പോൾ അത് നിത്യമായതാണ്. ഇത് ഒരു ഉണർവ് തൊട്ട് മറ്റൊന്നു വരെയല്ല, എന്നാൽ നിത്യതയിൽ കൂടെ പോകുന്നു. ഇപ്പോൾ ഇവിടെയിരിക്കുന്ന നിങ്ങളിൽ ചില ശുശ്രൂഷകർക്ക് നിത്യജീവൻ എന്നത് ദൈവത്തിന്റെ ജീവൻ എന്ന അതേ വാക്കിൽ നിന്ന് തന്നെയാണ് വരുന്നതെന്ന് അറിയാമല്ലോ. സോഹി എന്ന യവന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ സ്വന്തം ജീവൻ എന്നാകുന്നു. അങ്ങനെ നാം ദൈവത്തിന്റെ പുത്രനോ പുത്രിയോ ദൈവത്തിന്റെ വംശാവലിയിലോ ആകുമ്പോൾ ദൈവത്തിന്റെ ജീവന്റെ അംശം നാമിലാകുന്നു. ദൈവത്തിന് നശിക്കാൻ കഴിയാത്തതുപോലെ തന്നെ അവൻ ശ്രമിക്കുകയാണെങ്കിലും പിന്നെ നമുക്ക് കഴിയില്ല. അതുകൊണ്ടത് നമുക്ക് നിത്യജീവനുണ്ടായിരിക്കും. ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കപ്പെടുകയും ചെയ്യും. അത് അത്ഭുതകരമായിരിക്കുന്നില്ലേ? അത് ബാപ്റ്റിസ്റ്റുകാരെയും മെത്തഡിസ്റ്റുകാരെയും കൈപിടിച്ചു കുലുക്കുന്നതിനും ഒച്ചവെക്കുന്നതിനും ഇടയാക്കും. അങ്ങനെ ചെയ്യില്ലേ? തീർച്ചയായും ചെയ്യും. ശരിയാണ്. പഴയകാല മതത്തിന്റെ നല്ല കാര്യം അതാകുന്നു. അത് എല്ലാവരെയും തമ്മിൽ ഒത്തൊരുമിച്ചിരുത്തുകയും തമ്മിൽ സ്നേഹിക്കുന്നതിനിടയാക്കുകയും ചെയ്യുന്നു. തീർച്ചയായും ചെയ്യുന്നു. എല്ലാവിധ വ്യത്യാസങ്ങളെയും എടുത്തു കളഞ്ഞ് പുതിയ സൃഷ്ടിയാക്കുന്നു. അതൊരു ടക്സഡോ മേൽക്കുപ്പായത്തെയും ഒരു ജോഡി ചുരുട്ടി വെച്ച കൈകളെയും തമ്മിൽ തോളിൽ കൈയിട്ട് സഹോദര നിങ്ങൾക്ക് എന്ത് വിശേഷമുണ്ടെന്ന് ചോദിക്കുന്നതിനിടയാക്കുന്നു. അത് ശരിയാണ്. തീർച്ചയായും ചെയ്യുന്നു. അതൊരു സിൽക്ക് വസ്ത്രക്കാരിയെയും ഖാദി വസ്ത്രക്കാരിയെയും തമ്മിൽ തോളിൽ കൈയിട്ട് സഹോദരി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാനിടയാക്കുന്നു. അതാണിത് ചെയ്യുന്നത്. അത് തീർച്ചയായും ചെയ്യുന്നു. വ്യത്യാസങ്ങളെ തകർക്കുന്നു. ധനികനായാലും ദരിദ്രനായാലും ബന്ധനസ്ഥനായാലും സ്വതന്ത്രനായാലും നാം എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാകുന്നു. ഞായറാഴ്ച കൂടാരത്തിൽ വെച്ച് കൂടാരത്തിലുള്ള വളരെയധികം പേർ ഇവിടെ ഒരുമിച്ച് കൂടിയിരുന്നത് കണ്ടിട്ട് നാം രക്തത്താലുള്ള വീണ്ടെടുപ്പ് എന്ന വിഷയത്തെക്കുറിച്ച് ഞായറാഴ്ച സംസാരിച്ചിരുന്നു. ഞാനതിൽ അത്രമാത്രം ഊർജിതപ്പെട്ടിട്ട് ഞാനിപ്പോഴും വേറൊരു ലോകത്തിലാണെന്ന് അനുഭവപ്പെട്ടിട്ട് അത് രക്തത്താലുള്ള വീണ്ടെടുപ്പ് എന്നതിലാകുന്നു. ഇന്ന് രാത്രിയിൽ എന്റെ കുടുംബം പോയി കഴിഞ്ഞതിനു ശേഷം ഞാൻ ആരാധനയുടെ യോഗത്തെ കേൾക്കുന്നതിനും മറ്റുമായി നേരത്തെ എത്തിയിരുന്നു. ഞാൻ മുറിയിലായിരുന്ന് തിരുവെഴുത്ത് വായിക്കാൻ തുടങ്ങുകയും എനിക്കെന്തോ കിട്ടുകയും ചെയ്തു. ശരിയെങ്കിൽ കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് രാത്രിയിൽ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നതാണ് എന്ന് വിചാരിച്ചു. അത് ഞായറാഴ്ച രക്തത്താലുള്ള വീണ്ടെടുപ്പും ഇന്ന് രാത്രിയിൽ ഞാൻ ശക്തിയാലുള്ള വീണ്ടെടുപ്പ് എന്ന വിഷയത്തെ സംസാരിക്കുന്നതാണ്. നാളെ രാത്രിയിൽ വീണ്ടെടുപ്പ് പൂർണ്ണതയിലും ആനന്ദത്തിലും എന്ന വിഷയത്തിൽ സംസാരിക്കുന്നതാണ്. വീണ്ടെടുപ്പ് രക്തത്തിലും ശക്തിയിലും ആനന്ദത്തിലും. ഇതെടുക്കുന്നതിനു വേണ്ടി ഇപ്പോൾ വളരെയധികം ആളുകളും, അതായത് നല്ല വിദ്യാഭ്യാസമുള്ള പണ്ഡിതന്മാർക്ക് ഇതിൽ കൂടെ കടന്ന് ഈ രീതിയിലുള്ള ഒരു വെളിപാട് ഒരുപക്ഷെ ഇതിനും അതിനും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരുന്നതിനു വേണ്ടി ചെയ്യാനറിയാം. എന്നാൽ ഞാനിവിടെയുള്ള അക്ഷരജ്ഞാനമില്ലാത്ത പ്രാസംഗികളുടെ തരത്തിലുള്ളതാകിയാൽ എനിക്കിത് ചെയ്യുന്നതിനറിയാവുന്ന ഏക കാര്യമെന്നതും അത് തീർച്ചയാണെന്നും ഞാനതിനോട് വളരെ അടുത്താണെന്നും അറിയുന്നതിനുള്ള ഏക വഴിയെന്നത് അതിന്റെ നിഴലുകളിലേക്ക് പോകുക എന്നതാണ്. ഞാൻ ഭിത്തിയുടെ അടുക്കലേക്ക് നടക്കാൻ തുടങ്ങിയും വെളിച്ചം ഈ വശത്തുമാണെങ്കിൽ ഞാൻ എന്തുപോലെ കാണപ്പെടുമെന്നുള്ളതിനെക്കുറിച്ച് ഒരു ഏകദേശ രൂപം എനിക്ക് പറയാൻ കഴിയും. ഞാനൊരു നാൽക്കാലി മൃഗമാണെന്നോ ഒരു പക്ഷിയാണെന്നോ അല്ലെങ്കിൽ എന്തായിരുന്നാലും ഞാൻ ഏത് തരത്തിലുള്ള നിഴലാണ് പ്രതിഫലിക്കുന്നതെന്ന് കാണുന്നതിൽ കൂടെ പറയാൻ കഴിയും. ഇപ്പോൾ പഴയ നിയമം പുതിയ നിയമത്തിന്റെ നിഴലാകുന്നു. അത് നെഗറ്റീവായിരുന്നു. അത് സൂര്യനെയും ചന്ദ്രനെയും പോലെയാകുന്നു. സൂര്യൻ ചന്ദ്രന്റെ മേൽ പ്രകാശിക്കുകയും ഭൂമിയിലേക്ക് വെളിച്ചത്തെ പ്രതിഫലിക്കുകയും ചെയ്യുന്നു. ഞാൻ പഴയ നിയമത്തെ ഇഷ്ടപ്പെടുന്നു. അത് നിറയെ ദൃഷ്ടാന്തങ്ങളും അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാമാകുന്നു. ഉത്പത്തിയിൽ ദൈവം സൂര്യനെ ആദ്യമുണ്ടാക്കിയും ചന്ദ്രനെ അതിനുശേഷമാക്കിയിട്ട് സൂര്യനും ചന്ദ്രനും ക്രിസ്തുവിനെയും സഭയെയും പ്രതിനിധാനം ചെയ്യുന്നു. സൂര്യൻ അതിന്റെ ശക്തിയിലും തേജസ്സിലും വരികയും അത് അസ്തമിക്കുമ്പോൾ അത് അതിന്റെ വെളിച്ചത്തെ രാത്രിയിൽ ചന്ദ്രനിലേക്ക് പ്രതിഫലിപ്പിക്കുകയും സൂര്യൻ പോയി കഴിയുമ്പോൾ ഭൂമിയിൽ വെളിച്ചം നൽകുകയും ചെയ്യുന്നു. യേശു അവൻ പോയപ്പോൾ അവൻ തേജസ്സിലാകുകയും തന്റെ വെളിച്ചത്തെ സഭയിലേക്ക് തിരികെ പ്രതിഫലിപ്പിക്കുകയും താൻ തിരികെ വരുന്നതുവരെ സഭയ്ക്ക് സുവിശേഷത്തിന്റെ വെളിച്ചത്തെ തരുന്നതിനുമായിരുന്നു. ഓ, അതിനുശേഷം അവർ തമ്മിൽ വിവാഹിതരാകും. അതാത്ഭുതകരമായിരിക്കും. അതൊരു വലിയ പ്രകാശമായിട്ട് അവിടെ കുഞ്ഞാടിന്റെ വെളിച്ചമാകും. ആ നഗരത്തിൽ പിന്നെ അവർക്ക് സൂര്യന്റെ ആവശ്യമുണ്ടാകുകയില്ല. ഇപ്പോൾ ഒരു മുൻ പ്രദർശനത്തിനായി നമുക്ക് പുറപ്പാട് പുസ്തകത്തിലേക്ക് പോകാം. പുറപ്പാട് പുസ്തകത്തെ എടുത്ത് ഞാൻ സംസാരിക്കുന്നതിൽ നിങ്ങൾ ക്ഷീണിതരാകില്ല എന്ന് ഞാൻ ആശിക്കുന്നു. ഒരുവട്ടം നദിക്കപ്പുറയുള്ള എന്റെ സഭയിൽ വെച്ച് ഏകദേശം ഒരു വർഷവും ആറുമാസവും ഞാൻ ഇയ്യോബിനെക്കുറിച്ച് എല്ലാ രാത്രിയിലും പ്രസംഗിച്ചിരുന്നു. അവർ തിരികെ വരികയും ഞാൻ ഇയ്യോബിന്റെ ഒരു സ്വല്പഭാഗം എടുത്തിട്ട് തുടരുകയും ഞങ്ങളത് ബൈബിളിൽ കൂടെ എടുത്തുകൊണ്ടുപോകുകയും ചെയ്തിരുന്നു. എല്ലാ തിരുവെഴുത്തും തമ്മിൽ ഒന്നിനോടൊന്ന് യോജിച്ചു പോകുന്നു. ദൈവത്തിന്റെ വചനത്തിൽ യാതൊരു വൈരുദ്ധ്യതയുമില്ല. ഇല്ല ശ്രീമാൻ, ഓരോ അംശവും സമ്പൂർണമാകുന്നു. ഇപ്രകാരം പ്രചോദിപ്പിക്കപ്പെട്ട് എഴുതിയിട്ടുള്ള ഏക പുസ്തകവും പല എഴുത്തുകാരാൽ എഴുതപ്പെടുകയും തമ്മിൽ നൂറോളം വർഷങ്ങളുടെ വ്യത്യസ്തതയിലുമായിട്ടും അവർ ഓരോരുത്തരും പരിശുദ്ധാത്മാവിനാൽ സംസാരിച്ചിട്ട് തമ്മിൽ ഒന്നിനോടൊന്ന് യോജിച്ചു പോയിരുന്നു. ആ കാരണത്താലാണ് മറ്റുള്ള വേറെ പുസ്തകങ്ങളായ മക്കബീസും കാര്യങ്ങളുമായി ഇത് അനുരൂപമായിരിക്കാതെ ഇരിക്കുന്നതും. ഞാൻ ആ കാരണത്താൽ അതിനെ സ്വീകരിക്കുന്നതുമില്ല. ഇതെനിക്ക് ദൈവത്തിന്റെ വചനമാകുന്നു. ഇയോബ് ചാരത്തിൽ ഇരിക്കുന്നതിനെ കുറിച്ച് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരു സ്ത്രീ എനിക്ക് കത്തെഴുതിയിട്ട് പറഞ്ഞു, സഹോദരൻ ബ്രഹാം, നിങ്ങൾ ഇയോബിനെ ചാരത്തിൽ ഇരുത്തിയിട്ട് ഏകദേശം ഒരു നീണ്ട സമയമായിരിക്കുന്നത് ധാരാളമായിരിക്കുന്നില്ലേ എന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ലേ? അവിടെ തന്നെ ഏകദേശം അത് 6 ആഴ്ചകളോളമായിരുന്നു. നിങ്ങൾ അവനെ ചാരത്തിൽ നിന്നും എപ്പോഴാണ് പുറത്തു കൊണ്ടുവരാൻ പോകുന്നത്? കൊള്ളാം, ഞാൻ പറഞ്ഞു. പരിശുദ്ധാത്മാവ് വചനങ്ങളെ അവിടേക്ക് തള്ളിവിടുന്നത് നിർത്തിക്കളയുമ്പോൾ പിന്നെ ഞാനും അത് പറയുന്നത് നിർത്തിക്കളയേണ്ടതായിട്ടുണ്ട്. എന്നാൽ അവൻ ചാരത്തിലായിരിക്കുന്നതിനെ കുറിച്ച് അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം പിന്നെ ഞാൻ അതുമായി തന്നെ നിൽക്കുകയും ആത്മാക്കൾ രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. അതൊരു സുവിശേഷകന്റെ ഒരു നഗരത്തിലെത്തിയതുപോലെയാണ്. ഒരു രാത്രിയിൽ അദ്ദേഹം അനുതാപത്തെക്കുറിച്ച് പ്രസംഗിച്ചു, അടുത്ത രാത്രിയിലും അദ്ദേഹം അനുതാപത്തെക്കുറിച്ച് പ്രസംഗിച്ചു, അടുത്ത രാത്രിയിലും അദ്ദേഹം അനുതാപത്തെക്കുറിച്ച് പ്രസംഗിച്ചു. അങ്ങനെ ഏകദേശം 4-5 രാത്രിക്ക് ശേഷം മൂപ്പന്മാരുടെ സമിതി അദ്ദേഹത്തെ കണ്ടിട്ട്, സഹോദര, നിങ്ങൾക്ക് അനുതാപത്തെ കൂടാതെ മറ്റു യാതൊന്നും പ്രസംഗിക്കാനില്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഓ ഉണ്ടല്ലോ, ആദ്യം അവരെല്ലാം അനുതപിക്കട്ടെ, പിന്നെ ഞാൻ മറ്റെന്തെങ്കിലും സംസാരിക്കാം. അതുകൊണ്ട് അതൊരു നല്ല ആശയമാണ്, അവരെല്ലാവരും ആദ്യം അനുതപിക്കട്ടെ, പിന്നെ നമുക്ക് മറ്റെന്തെങ്കിലും പ്രസംഗിക്കാം. ശരി. വിശേഷിച്ചും ഞായറാഴ്ച രാവിലെ കൂടാരത്തിൽ ഇല്ലാതിരുന്നവർക്ക് വേണ്ടി നാം ഇപ്പോൾ ഒരു ചെറിയ മുൻപ്രദർശനത്തിന് വേണ്ടി തിരികെ 12-ാം അധ്യായത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രിയിലെ നമ്മുടെ വിഷയത്തിന്റെ അടിസ്ഥാനം പുറപ്പാട് 14-ാം അധ്യായം 13-ാം വാക്യം തൊട്ടാകുന്നു. ഇപ്പോൾ ഞായറാഴ്ച രാവിലെ രക്തത്താലുള്ള വീണ്ടെടുപ്പിന്റെ വിഷയത്തിനായി 10-ാം വാക്യം വരെ നാം വിട്ടുപോയിരുന്നു. നിങ്ങളിൽ എല്ലാവരും തന്നെ ഈ കഥയുമായി പരിചയമുള്ളവരാണെന്ന് എനിക്ക് തീർച്ചയാണ്. ഈ പുസ്തകത്തിന്റെ പുറന്താൾ തുറന്ന് താളുകളെ മറിക്കാൻ നമുക്ക് കഴിയുമെന്ന് ഞാൻ അറിയുന്നു. എന്നാൽ ഈ പുസ്തകം തുറക്കാൻ കഴിയുന്ന ഏക ഒരുവൻ യേശു ക്രിസ്തുവാകുന്നു. യോഹന്നാൻ ഈ പുസ്തകത്തെ കണ്ടു, അത് മുദ്രയിട്ടിരുന്നു. സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ആർക്കും ഈ പുസ്തകം തുറക്കാൻ കഴിയാതെ അത് കണ്ടിട്ട് അവൻ ഏറ്റവും കരഞ്ഞു. എന്നാൽ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ഒരു കുഞ്ഞാട് അവിടെ ഉണ്ടായിരുന്നിട്ട് അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി മുദ്ര പൊട്ടിക്കുകയും പുസ്തകം തുറക്കുകയും അതിന്റെ മുദ്ര പൊട്ടിക്കുകയും ചെയ്തു. അവൻ ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ടിരുന്നതിനാൽ അവൻ അതിന് യോഗ്യനായിരുന്നു. ഇന്ന് രാത്രിയിൽ അവനെ കുറിച്ച് സംസാരിച്ചിട്ട് ഇപ്പോൾ നമുക്ക് വേണ്ടി അത് തുറക്കുന്നതിനായി അപേക്ഷിക്കാം. ഇപ്പോൾ ദയാലുവും സ്നേഹവാനുമായ പിതാവെ, ഞങ്ങൾ അങ്ങ് യേശുവിന്റെ നാമത്തിൽ ആദ്യമായി സമീപിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ മേൽക്കൂരയ്ക്കടിയിലായി നിന്നുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ പുറത്ത് കൊടുങ്കാറ്റ് ഉഗ്രമാകുകയും അത് മഴയോട് ചേർന്ന് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് കടന്നുവരാനായി ഒരു ദേവാലയമുള്ളതിൽ ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ഒരു കോട്ടയും അഭയസ്ഥാനവും ഉണ്ടായിരിക്കുന്നതിൽ ഞങ്ങൾ നന്ദിയുള്ളവരാകുന്നു. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നുവെന്ന് നീ പറഞ്ഞിരിക്കുന്നു. യഹോവയുടെ നാമത്തെ ഞങ്ങൾ അറിയുകയും അതിലേക്ക് വരികയും ചെയ്തിരിക്കുന്നതിൽ ഞങ്ങൾ സന്തോഷമുള്ളവരാകുന്നു. ഇന്ന് രാത്രിയിൽ പിതാവേ, ഈ വചനത്തെ ഞങ്ങൾക്കായി തുറക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് വന്ന് വചനത്തെ എടുക്കാനിടയാക്കണമേ. നിന്റെ എളിയ ദാസന്റെ ചുണ്ടുകളെയും അത് കേൾക്കുന്ന നിന്റെ മക്കളുടെ ഹൃദയങ്ങളെയും പരിച്ഛേദന ചെയ്യണമേ. പരിശുദ്ധാത്മാവ് ദൈവവചനത്തെ എടുത്ത് എവിടെയാണോ അത് ആവശ്യമായിരിക്കുന്നത് അതനുസരിച്ച് എല്ലാ ഹൃദയങ്ങളിലും സ്ഥാനപ്പെടുത്താനിടയാക്കണമേ. ഇപ്പോൾ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ആത്മാവിൽ ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ മനസ്സുകളെ പുതുക്കണമേ. ഈ യോഗത്തിൽ നിന്നും മഹത്വം പ്രാപിക്കാനിടയാക്കണമേ. നഷ്ടപ്പെട്ടവരെ രക്ഷിക്കണമേ. രോഗികളെ സൌഖ്യമാക്കണമേ. കർത്താവെ, പിമ്പോക്കരെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതി നേരുന്നു. അങ്ങയുടെ പ്രിയപുത്രനായ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ഇപ്പോൾ പുറപ്പാട് പുസ്തകത്തിന്റെ 12-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് നമുക്ക് തിരിക്കാം. നാം രക്തത്താലുള്ള വീണ്ടെടുപ്പിനെ കുറിച്ച് വായിക്കുകയും എപ്രകാരം ദൈവം ഓരോ വീട്ടിലേക്കും അറക്കപ്പെടുന്നതിനായ കുഞ്ഞാടിനെ നിയോഗിക്കുകയും എപ്രകാരം യാതൊന്നും അവശേഷിക്കാതിരിക്കുകയും വേണമായിരുന്നു എന്ന് നാം കണ്ടിരുന്നു. ന്യായവിധി വന്നുകൊണ്ടേയിരിക്കുകയും അവസാനത്തെ ന്യായവിധി എത്തുന്നതിനായി തയ്യാറാകുകയുമായിരുന്നു. ദൈവം അക്ഷരം പ്രതി തന്റെ വചനത്തെ നിവൃത്തിയാക്കാൻ പോകുകയായിരുന്നു. ബാക്കിയുണ്ടായിരുന്ന ന്യായവിധികളെല്ലാം ഇപ്പോൾ വരാൻ തയ്യാറായിരുന്ന ന്യായവിധിയുടെ ഒരു സമ്പൂർണ്ണ അടയാളവും അല്ലെങ്കിൽ സമ്പൂർണ്ണ മാതൃകയുമായിരുന്നു. ന്യായവിധി എത്തുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇപ്പോൾ കർത്തൃദാസന്മാർ ഈ കാര്യത്തിൽ എന്നോട് വിയോജിച്ചെന്നിരിക്കാം. അത് കൊള്ളാം. ന്യായവിധി മിസ്രൈമിൽ വീഴാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ദൈവം ഇസ്രായേലിനെ ഗോശനിലേക്ക് അയച്ചു. അവർ ഗോശനിലായിട്ട് അവരുടെ മേൽ യാതൊരു മഹാമാരിയും എത്തിയിരുന്നില്ല. സഭ ക്ലേശങ്ങളിൽ കൂടി വഹിക്കപ്പെട്ടു പോകുന്നതിന്റെ ഒരു സമ്പൂർണ്ണ മാതൃകയാകുന്നു. ശരി. അവസാനത്തെ ബാധ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ മിസ്രൈമിൽ അടിച്ചത് മരണമായിരുന്നു. ബൈബിൾ വായിക്കുന്നവരെല്ലാം അവരുടെ സൺഡേ സ്കൂൾ പാഠമായിട്ടും മറ്റും ഇതെടുക്കുകയും ഒരുപക്ഷെ പലപ്പോഴും എടുത്തിട്ടുണ്ടാകാം. മിസ്രൈമിനെ ബാധിച്ച അവസാനത്തെ ശത്രു മരണമായിരുന്നു. സഭയെ അടിക്കാൻ പോകുന്ന അവസാനത്തെ ശത്രു ഇപ്പോൾ മരണമാകുന്നു. ഇതാത്മീയമായി സംസാരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ സ്നാനത്താൽ ക്രിസ്തുവിനെ പിന്തുടരാത്തവരെല്ലാം ആത്മീയമായി ഉണങ്ങി മരിക്കും. സഭകളിൽ നിങ്ങൾക്കതിപ്പോൾ കാണാവുന്നതാണ്. വളരെ വളരെ ഉണർവുകളും സുവിശേഷകന്മാരും ഈ ദേശത്തുകൂടി കടന്നുപോയിട്ടും രാഷ്ട്രീയപരമായിട്ട് സഭയെക്കുറിച്ച് പറയുകയാണ്, അതിപ്പോഴും എല്ലാ സമയത്തെക്കാളും മോശമായി കൊണ്ടിരിക്കുന്നു. അതിലെ അംഗങ്ങളെല്ലാം അവർക്ക് വേണ്ട രീതിയിൽ ജീവിക്കുകയും അവർക്ക് തോന്നിയതൊക്കെയും ചെയ്തിട്ട് അവരെ തന്നെ ക്രിസ്ത്യാനികളെന്ന് വിളിക്കുകയും അവർക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ക്രിസ്ത്യാനിയായിരിക്കുക എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ പോലെയാകുക എന്നാണ്. ക്രിസ്തു വന്നു കഴിയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്നില്ല. ക്രിസ്തു വന്നു കഴിയുമ്പോൾ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുവെന്നും നിങ്ങൾ പറയുന്നില്ല. ക്രിസ്തു വന്നു കഴിയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും പിന്നെ നിങ്ങൾ ചെയ്യുന്നില്ല. ക്രിസ്തു വന്നു കഴിയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും നിങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഏക ഉദ്ദേശവും നിങ്ങളുടെ ഹൃദയം കാൽവരിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടുമിരിക്കുന്നു. ആമേൻ. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നതുപോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം നമ്മെ സകല പാപങ്ങളും പോക്കി ശുദ്ധീകരിക്കുന്നു. അത് മെത്തഡിസ്റ്റുകാരെയും ബാപ്റ്റിസ്റ്റുകാരെയും നാം എല്ലാവരെയും ഒത്തൊരുമിച്ച് അവനിൽ ഒന്നാക്കുന്നു. ഇപ്പോൾ അവസാനത്തെ കാര്യം മരണമായിരുന്നു. ആ മരണം വരുന്നതിന് മുമ്പ് അതിൽ നിന്നും രക്ഷപ്പെടുന്നതിന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഒരു പ്രായച്ചിത്തം അവിടെ ഒരുക്കിയിരുന്നു. പുരാതന ലോകത്തിന്റെ ആദ്യത്തെ നശീകരണത്തിന് മുമ്പ് ഒരു പ്രായച്ചിത്തം അവിടെ ഉണ്ടായിരുന്നു. ദൈവത്തിന് നോഹ എന്ന നീതിമാനായ ഒരു പ്രാസംഗികനുണ്ടായിട്ട് 120 വർഷക്കാലത്തോളം അവൻ പ്രസംഗിച്ചുകൊണ്ട് ജനങ്ങളെ പെട്ടകത്തിലേക്ക് വിളിച്ചു. അതിലേക്ക് കടക്കുന്നതിനെ ആറിഞ്ഞുകൊണ്ട് നിരസിച്ചു കളഞ്ഞവർക്ക് ന്യായവിധിയല്ലാതെ മറ്റ് യാതൊന്നും ശേഷിച്ചിരുന്നില്ല. ഇന്ന് ക്രിസ്തുവിന്റെ വെളിച്ചത്തിൽ നടക്കുന്നതിനെ നിരസിക്കുന്ന മനുഷ്യർ കരുണയെ പിരിച്ചു കളഞ്ഞിട്ട് ന്യായവിധിയല്ലാതെ മറ്റ് യാതൊന്നും ശേഷിക്കുന്നില്ല. അത്രമാത്രം. നിങ്ങൾക്ക് പോകാനായി ഇടതുവശവും വലതുവശവും മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടത്തിക്കൊള്ളുക. ആ വലിയ ഭീതികരമായ രാത്രി വരുന്നതിന് മുമ്പ് ഇസ്രായേലിന് കൽപ്പന നൽകപ്പെട്ടിരുന്നതായി നാം കാണുന്നു. അത് കുഞ്ഞാടിനെ അറുക്കുന്നതായിട്ട് നാം ആ വിഷയത്തെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ദൈവം തന്റെ സഭയെ മിസ്രയീമിൽ നിന്നും വാഗ്ദത്ത ദേശത്തേക്ക് ഒരു പുറപ്പാടിനായി കൊണ്ടുവരികയായിരുന്നു. ഞാനത് ഇഷ്ടപ്പെടുന്നു. അവർ ദേശം കൈവശമാക്കുന്നതിനായി പോകുകയായിരുന്നു. ദൈവം അവർക്ക് ആ ദേശത്തെ നൽകിയിരുന്നു. എന്നിരിക്കലും അത് മുഴുവൻ വലിയ ഭയങ്കരമായ കെട്ടിടങ്ങളാലും മറ്റും വേലുകെട്ടിയിരുന്നു. യെരിഹോയുടെ മതിലുകളിൽ കൂടെ രഥങ്ങൾ ചുറ്റുമായി ഓടാൻ കഴിഞ്ഞിരുന്നു. എന്നിരിക്കലും ദൈവം പറഞ്ഞു, ഞാനിത് നിങ്ങൾക്ക് നന്നിരിക്കുന്നു, ഇത് നിങ്ങളുടേതാകുന്നു. അതൊന്ന് ചിന്തിച്ചു നോക്കുക. എന്നാൽ അവർക്കത് വെടിപ്പാക്കേണ്ടിയിരുന്നു. വെടിപ്പാക്കുക. അതുതന്നെയാണ് ദൈവം ഇന്ന് ചെയ്തിരിക്കുന്നത്. പരിശുദ്ധാത്മാഭിഷേകം ആവശ്യമായി നിങ്ങൾ ഓരോരുത്തർക്കും അവനത് നൽകിയിരിക്കുന്നു. എന്നാൽ നിങ്ങൾ കടന്നു ചെന്നത് കൈവശമാക്കുക, അത് അവകാശമാക്കേണ്ടിയിരിക്കുന്നു. അത്രമാത്രം. വ്യത്യാസങ്ങളെ തരണം ചെയ്ത് ഭിത്തികൾ പൊളിച്ചവിടെ കടന്നു ചെന്നിട്ടത് പ്രാപിക്കുക. നിങ്ങൾ പറഞ്ഞേക്കാം, പാസ്റ്റർ പറഞ്ഞു, ഇന്നത് നമുക്ക് വേണ്ടിയല്ല. നിങ്ങൾ നേരെ അത് മറികടന്ന് ചെല്ലുക. ഞാൻ നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി കളയുമെന്ന് അമ്മ പറഞ്ഞു, അതും മറികടന്നു പോകുക. ഭർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ വിട്ടുകളയും, അതും മറികടന്നു പോകുക. അത്രമാത്രം. നിങ്ങൾക്കിതെല്ലാം തരണം ചെയ്ത് അത് ചെന്ന് പ്രാപിക്കേണ്ടിയിരിക്കുന്നു. അത്രമാത്രം. ദിവ്യരോഗശാന്തി നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയാകുന്നു. ഇന്ന് രാത്രിയിൽ ഇവിടെ ക്യാൻസറും ഹൃദയ രോഗവും അങ്ങനെ എന്തു തന്നെയായാലും നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ദൈവം വാഗ്ദത്തം നൽകിയിരിക്കുന്നു. അങ്ങനെ അത് നിങ്ങളുടേതാകുന്നു. നിങ്ങൾ ചെന്നത് കൈവശമാക്കിയിരിക്കണം. നിങ്ങൾ പറഞ്ഞേക്കാം, എനിക്കത് അത്ര നന്നായി അനുഭവപ്പെടുന്നില്ല, അതിനിതുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. വാഗ്ദത്തം നിങ്ങളുടേതാകുന്നു. ദൈവം നിങ്ങൾക്കത് നൽകിയിരിക്കുന്നു. നേരെ അകത്തേക്ക് കടന്നു ചെന്ന് ഫെലിസ്തീനെ ഒരു വശം തൊട്ട് മറ്റേ അറ്റം വരെ കൊന്നുകളയുക. ഹീവിയരെയും അമോരിയരെയും കൊന്ന് പുറത്താക്കി കളയുക. അങ്ങനെ ചെന്നത് കൈവശമാക്കുക. ഇത് നിങ്ങളുടേതാകുന്നു. ചെന്ന് കൈവശമാക്കിക്കൊള്ളുക എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അവൻ ഒരിക്കലും, ഞാൻ ചെന്നത് വെടിപ്പാക്കി നിങ്ങൾക്ക് കുറച്ച് നല്ല നഗരങ്ങൾ പണിതിട്ട് പിന്നെ നിങ്ങളെ കൊണ്ടുചെന്ന് പ്രയാസമില്ലാതെ അതിന്റെ തെരുവിൽ വിട്ടേക്കാമെന്ന് പറഞ്ഞിരുന്നില്ല. അവനത് അപ്രകാരം ചെയ്യുന്നില്ല. അവനത് നിങ്ങൾക്ക് തരികയും നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ ചെയ്യേണ്ടതായിട്ടുമുണ്ട്. നിങ്ങൾക്ക് ആ ദേശം നൽകുവാൻ അവൻ നിങ്ങളോട് അത്ര നല്ലവനായിട്ട് അവൻ നിങ്ങളെ സഹായിക്കുകയും നിങ്ങളോട് കൂടെയിരിക്കുമെന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ ചെന്നത് കൈവശമാക്കുക. ഇന്ന് രാത്രിയിൽ നിങ്ങൾ രോഗിയാണെങ്കിൽ, നിങ്ങൾ മുടന്തനോ കുരുടനോ മൂകനോ ബദിരനോ അങ്ങനെ എന്തു തന്നെയായാലും നിങ്ങൾ ചെന്നത് കൈവശമാക്കുക. അത് നിങ്ങളുടേതാകുന്നുവെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. അത് നിങ്ങളുടെ അവകാശമാകുന്നു. ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അവനവർക്ക് ദേശം നൽകുമെന്ന് വാഗ്ദത്തം ചെയ്തിരുന്നു. വഴിയിൽ അവരെ സംരക്ഷിക്കുന്നതിനായും അതെവിടെയായിരുന്നോ ആ സ്ഥലത്ത് അവരെ എത്തിക്കുന്നതിനായി ഒരു ദൂതനെ അവർക്ക് മുമ്പായി അയച്ചു. അവിടേക്ക് പോയിട്ട് വന്ന ഒറ്റനോക്കുകാരെ ശ്രദ്ധിക്കുക. അവരിൽ പത്ത് പേർ തിരികെ വന്നിട്ട് പറഞ്ഞു, ഓ നമുക്കത് കഴിയില്ല, ഇത് അസാധ്യമാണ്, ഞങ്ങൾ ശാസ്ത്രകാരന്മാരാണ്, ഞങ്ങളത് ശാസ്ത്രീയപരമായി അസാധ്യമാണെന്ന് നോക്കിക്കണ്ടിരിക്കുന്നു, നമുക്കതിന് കഴിയില്ല. എന്നാൽ അവിടെ രണ്ടുപേരുണ്ടായിരുന്നു. അവരിൽ ഒരാളുടെ പേര് യോശുവ എന്നും മറ്റൊരാളുടെ പേര് കാലേബ് എന്നുമായിരുന്നു. അവർ ശാസ്ത്രീയപരമായ വശം നോക്കിയിരുന്നില്ല, അവർ ദൈവം എന്താണോ കൽപ്പിച്ചത് അത് നോക്കിയിരുന്നു. അതിനാൽ നമുക്ക് കഴിയുമെന്നവർ പറഞ്ഞു. അത് ശരിയാണ്, അതൊരു നല്ല ദേശമാണെന്നുള്ളതിന്റെ കുറച്ച് തെളിവുകളും അവർ കൊണ്ടുവന്നു. നമുക്ക് മേലെയായി ഒരു നല്ല ദേശമുണ്ടെന്നുള്ളതിന്റെ തെളിവിനായി ഞാൻ വളരെ സന്തോഷവാനാകുന്നു. നിങ്ങൾ സന്തോഷമുള്ളവരല്ലേ? അങ്ങനെ ഇന്ന് രാത്രിയിൽ നാം ആ വഴിയിലായിരിക്കുന്നു. ഹാലലൂയ്യ. ഇവിടെ ഇത് അവർ വീണ്ടെടുപ്പിന് തൊട്ട് മുമ്പായി എത്തിയിരിക്കുന്നു. ഈ കുഞ്ഞാടിനെ അറുക്കുന്നതിൽ കൂടെ ഇസ്രായേൽ മക്കൾ തീർച്ചയായും സുരക്ഷിതരാക്കപ്പെട്ടിരിക്കണമെന്നുള്ളതിനായി ദൈവം അത് ആവശ്യപ്പെട്ടു. എന്നിട്ട് ആ രക്തം വാതിലിന്റെ കട്ടളക്കൽ രണ്ടുമേലും കറുമ്പടിമേലും പുരട്ടേണ്ടിയിരുന്നു. അതിനുള്ളിലായിക്കൊണ്ട് അതിന്റെ ഒരംശം പോലും ശേഷിക്കാതെ അവർക്കത് ഭക്ഷിക്കണമായിരുന്നു. ശ്രദ്ധിക്കുക, കുഞ്ഞാട് മുഴുവനുമായിരുന്നു. അതിന്റെ ഒരു ഭാഗമല്ല, ഒരംശം പോലും ശേഷിക്കാതെ അത് തിന്നുകളയണമായിരുന്നു. ചില ആളുകൾ പറയും, ഞാൻ ഈ ഒരു ഭാഗം മാത്രമെടുക്കും, അതായത് ഞാൻ ഈ ഒരു ഭാഗം മാത്രം വിശ്വസിക്കും. എന്നാൽ നിങ്ങൾ ഒട്ടും അവശേഷിക്കാതെ അത് മുഴുവനായിട്ട് എടുക്കേണ്ടിയിരിക്കുന്നു. ചിലർ പറയും, ഓ അവൻ നമ്മുടെ അതിക്രമങ്ങൾക്കായി മുറിവേറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്നാൽ അവന്റെ അടിപ്പിണരുകളാൽ അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. നമുക്കത് മുഴുവനായി ആവശ്യമായിരിക്കുന്നു. അതിന്റെ എല്ലാ അംശവും തിന്തിരിക്കണം. അത് മുഴുവനായി തന്നെ, അതിൽ ചിലത് കട്ടിയുള്ളതായിരിക്കും. എങ്ങനെയൊക്കെ ആയാലും നാം അത് തിന്തിരിക്കണം. ദൈവം അപ്രകാരം കൽപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ അതിന്റെ പത്താം വാക്യം ശ്രദ്ധിക്കുക. പിറ്റന്നാൾ കാലത്തേക്ക് അതിലൊട്ടും ശേഷിപ്പിക്കരുത്. പിറ്റന്നാൾ കാലത്തേക്ക് ശേഷിക്കുന്നത് നിങ്ങൾ തീയിലിട്ട് ചുട്ടുകളയണം. ഇപ്പോൾ അതിൽ യാതൊന്നും അവശേഷിക്കരുത്. അത് മുഴുവനായി തിന്തിരിക്കണമെന്നവൻ പറഞ്ഞു. നിങ്ങളത് ഭക്ഷിക്കുമ്പോൾ അത് പച്ചയായോ അല്ലെങ്കിൽ പുഴുങ്ങിയോ ഭക്ഷിക്കരുത്. എന്നാൽ അത് നന്നായി പാകം ചെയ്ത് ഭക്ഷിച്ചിരിക്കണം. ഞാൻ അത് ഇഷ്ടപ്പെടുന്നു. ജനങ്ങൾ ദൈവത്തിന്റെ വചനത്തെ എടുത്ത് പച്ചയായി തിന്നുവാനും അത് ചവയ്ക്കുവാനും അതിന്മേൽ തുപ്പാനും അങ്ങനെ എല്ലാത്തിനുമായി ശ്രമിക്കുന്നു. എന്നിട്ട് പറയും, ഓ എനിക്കത് എടുക്കാൻ കഴിയില്ല, എനിക്കത് സഹിക്കാൻ കഴിയില്ല, അത് ശരിയായി പാകം ചെയ്തിട്ടില്ല. അത്രമാത്രം അതിനെ തീയിലിട്ട് ചുടണം എന്നവൻ പറഞ്ഞിരുന്നു. തീയെ പരിശുദ്ധാത്മാവിനെ പ്രതിനിധാനം ചെയ്യുന്നു. ആദ്യം ദൈവത്തെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കുക, അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി പാകം ചെയ്തുകൊള്ളും. അത് ശരിയാണ്. അത് പാകപ്പെട്ടതിന് ശേഷം അത് പരുവപ്പെടുത്തി തിന്നുക, അപ്പോൾ അത് നല്ല രുചിയുള്ളതായിരിക്കും. നിങ്ങൾ അതിൽ നിന്ന് മാറി പുറത്തു നിന്നുകൊണ്ട്, ഓ അതെനിക്ക് വേണ്ടിയാണോ അല്ലയോ എന്നെനിക്കറിയില്ല, അത് കഴിഞ്ഞുപോയ കാലത്തേക്കുള്ളതായിരുന്നേക്കാം എന്ന് പറയാൻ കഴിയുകയില്ല. ആദ്യം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, അതിനുശേഷം ദിവ്യരോഗ്യശാന്തി നിങ്ങൾക്ക് എന്തർത്ഥമാക്കുന്നുവെന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഇവിടെ കുഞ്ഞാടിനെ പാകം ചെയ്യുവാനായിട്ടുള്ളപ്പോൾ പിന്നെ അതെന്തൊരു ഹൃദയാനുഭൂതിയോടുകൂടിയ മതമായിട്ട് നിങ്ങൾക്ക് അർത്ഥമാക്കുമെന്ന് ശ്രദ്ധിക്കുക. അഹമേൻ. അത് ശരിയാണ്. ആദ്യം കുഞ്ഞാടിനെ പാകം ചെയ്യുക. അതിനെ പാകം ചെയ്യുന്നതിനായി നിങ്ങൾക്ക് തീയുണ്ടായിരിക്കണം. അത് ചുട്ടെടുത്തിരിക്കണം. ഓ അപ്പോഴായിരിക്കും അത് നന്നായിരിക്കുന്നത്. അത് ചുട്ടെടുക്കുമ്പോൾ എല്ലാം കത്തിയരിച്ചു കളയുന്നു. അധിക നാളുകളായിട്ടില്ല ഞാനൊരു വലിയ ഉരുക്കു ജ്വാലയുടെ അടുക്കൽ നിൽക്കുമ്പോൾ അതത്രമാത്രം ചൂടേറിയതായിട്ട് അതിങ്ങനെ പാകപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതത്രയധികം ചൂടായിക്കൊണ്ടിരുന്നുവോ അത്രയും അത് ലോഹത്തിന്റെയും സ്വർണത്തിന്റെയും അഴുക്കിനെ എല്ലാം മേലെയായി കൊണ്ടുവന്നിട്ട് അവർ അതിനെ പാട പോലെ നീക്കിയെടുത്ത് മാറ്റിയിരുന്നു. അവർ ഈ ഉരുക്കിയ തീയെ സ്വല്പം കൂടിയൊന്ന് ചൂടാക്കുകയും അപ്പോൾ ഇത് കൂടുതലായി തിളക്കുകയും അവർക്കതിൽ നിന്നും അതിലും കൂടുതൽ വ്യത്യസ്തമായ സംഗതികളും ധാതുക്കളും അതുപോലെയുള്ള കാര്യങ്ങളും കിട്ടിയിരുന്നു. ആദ്യം കടന്നു വരുന്നത് അഴുക്കും ചെളിയും മണ്ണുമാകുന്നു. അതിനുശേഷം വരുന്നത് ഐരുമാതിരിയുള്ളതായിട്ട്, ഓ അതൊരു യാതൊരു ഗുണവുമില്ലാത്തതായിട്ട്, ഒരുവിധം രസം പോലെയും മറ്റുമുള്ള കാര്യങ്ങളായിട്ട് അവ മേലേക്ക് വരികയും അവരത് അരിച്ചെടുത്ത് കളയുകയും ചെയ്യുന്നു. അങ്ങനെ അവരത് തുടർച്ചയായി ചെയ്തിട്ട് അവസാനമായി അതിൽ നിന്നും അവർ ധാതുക്കളെ എടുത്തു മാറ്റുന്നു. അപ്പോൾ അവർക്ക് ഫൂൾസ് ഗോൾഡ്, അതായത് കളിപ്പിക്കുന്ന സ്വർണം കിട്ടുന്നു. നിങ്ങൾക്കറിയാമോ, നിങ്ങളൊരു ക്രിസ്ത്യാനിയാകുമ്പോൾ അല്ലെങ്കിൽ അതുപോലെ അഭിനയിക്കുമ്പോൾ തമ്മിൽ മറ്റൊരാളെ കബളിപ്പിക്കുന്നതിനായി ശ്രമിക്കുന്ന വളരെയധികം കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടാകും. എന്നാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൊണ്ട് അതുപോലെയുള്ള സകല കാര്യങ്ങളും കളിപ്പിക്കുന്ന സ്വർണവും നിങ്ങളിൽ നിന്ന് തിളപ്പിച്ചു കളയുന്നതിനിടയാക്കുക. വളരെയധികം ജനങ്ങൾ പശ്ചിമ ഭാഗത്തേക്ക് പോയിട്ട് ഈ കളിപ്പിക്കുന്ന സ്വർണത്തെ കണ്ടുപിടിച്ചിട്ട് ഓ അവർക്ക് സ്വർണക്കനി കിട്ടിയെന്ന് ചിന്തിക്കുന്നതിനിടയാകുന്നു. അത് സ്വർണത്തെക്കാളും കൂടുതലായി തിളങ്ങുന്നതാണ്. എന്നാൽ അത് കളിപ്പിക്കുന്ന സ്വർണമാകുന്നു, അതിന് യാതൊരു വിലയുമില്ലാത്തതാകുന്നു. അങ്ങനെ അവരത് പാകപ്പെടുത്തുകയും പാടം നീക്കിക്കളയുകയും ചെയ്ത് തുടർച്ചയായി പാകം ചെയ്യുകയും അവസാനം യാതൊന്നും തിളയ്ക്കാനില്ലാതെ 100% സ്വർണം മാത്രമായി, ശുദ്ധിയായ സ്വർണം മാത്രമായി ശേഷിക്കുന്നു. അപ്രകാരമാണ് ദൈവം തന്റെ സഭയിലും ചെയ്യുന്നത്. അവൻ പരിശുദ്ധാത്മാവിനെ പകർന്നിട്ട് അതിൽ നിന്നും സകല ലൗകികതയും വ്യത്യാസങ്ങളെയും സ്വാർത്ഥതയെയും അങ്ങനെയുള്ള സകലതും എടുത്തു കളയപ്പെടുന്നതുവരെ തന്റെ സഭയെ, തന്റെ അടുക്കലേക്ക് വരുന്ന ഓരോ വ്യക്തിയിൽ നിന്നും അവൻ ഈ കാര്യങ്ങളെല്ലാം തിളച്ചു പോകുന്നതുവരെ പാകം ചെയ്യുന്നു. ആമേൻ. അതിനുശേഷം നിങ്ങൾക്കത് ഭക്ഷിക്കാൻ കഴിയും. ഇവിടെ ഇതാ വേറൊരു മനോഹരമായ ആശയം 11 വാക്യത്തിലുണ്ടായിരിക്കുന്നത് ശ്രദ്ധിക്കുക. അത് തിന്നേണ്ട വിധി ഇപ്രകാരമാകുന്നു. ഇത് ശ്രദ്ധിക്കുക. അരകെട്ടിയും ഞാനത് ഇഷ്ടപ്പെടുന്നു. കാലിന് ചെരുപ്പിട്ടും കൈയിൽ വടിപിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നണം. ഇത് യഹോവയുടെ പെസഹായാകുന്നു. ഞാനത് ഇഷ്ടപ്പെടുന്നു. നിങ്ങളത് ഭക്ഷിക്കുമ്പോൾ യാത്രയ്ക്കായി തയ്യാറായിരിക്കണം. അതാണ് പുറപ്പാട്. എഫസ്യർ 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് തിരിച്ചിട്ട് പൌലോസ് സഭ തയ്യാറാക്കുന്നതിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കാം. എഫസ്യർ 6-ാം അധ്യായം 14-ാം വാക്യം തൊട്ട് തുടങ്ങാം. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കായ വിശ്വാസമെന്ന പരിചയമെടുത്തുകൊണ്ടും നിൽപ്പീൻ. രക്ഷയെന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. പോർക്കളത്തിലേക്കുള്ള യാത്രയ്ക്കായി പൌലോസ് ഒരു മനുഷ്യനെ ഒരുക്കുന്നത് നോക്കുക. ദൈവം തുടക്കത്തിൽ ഇസ്രായേലിന്റെ വിടുതലിന്റെ സമയത്ത് അവൻ പറഞ്ഞു, നിങ്ങൾ യാത്രയ്ക്കായി തയ്യാറാകേണ്ടിയിരിക്കുന്നു. നിങ്ങൾ രക്തത്തിനടിയിൽ വരുമ്പോൾ അരകെട്ടിയും കാലിൽ ചെരുപ്പിട്ടും കൈയിൽ വടിപിടിച്ചും കൊണ്ട് നിങ്ങളുടെ വിളിക്കായി തയ്യാറായിരിക്കണം. ഞാനത് ഇഷ്ടപ്പെടുന്നു. ഒരു വ്യക്തി ക്രിസ്തുവിലേക്ക് വരുമ്പോൾ സുവിശേഷം പ്രസംഗിക്കുന്നതിനായി അവന്റെ കാലുകളിൽ അത് ചെരുപ്പാക്കിയും രക്ഷ എന്ന ശിരസ്ത്രവും അണിഞ്ഞ് നീതി എന്ന കവചവും ധരിച്ച് അരകെട്ടി തയ്യാറായിരിക്കണം. സാധാരണയായി ഒരു പട്ടാളക്കാരൻ യുദ്ധത്തിന് വേണ്ടി ഈ ആഭരണങ്ങളെല്ലാം ധരിക്കുമ്പോൾ അവർക്കതിനുവേണ്ടി ഒരു വലിയ ബെൽറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഈ ബെൽറ്റിന്റെ കൊളുത്ത് അരക്കിട്ട് കഴിയുമ്പോൾ അത് ശത്രുവിന്റെ അമ്പുകളെ തടയുന്നതിനായുള്ള പരിചയം ഇതോടൊപ്പം കെട്ടിമുറുക്കുന്നു. അത് നമുക്ക് എത്ര വാസ്തവികമായൊരു പാഠമാകുന്നു. അര അയയുവാൻ തുടങ്ങുമ്പോൾ പരിചയ അയഞ്ഞ് താഴേക്ക് വരികയും അപ്പോൾ അവർ അവരുടെ ബെൽറ്റ് മുറുക്കിക്കെട്ടുകയും വീണ്ടും അത് മുറുക്കിക്കെട്ടിക്കൊണ്ടുവരികയും ചെയ്യുന്നു. ഇതെത്ര സമ്പൂർണമായ ഒരു ചിത്രീകരണമായിട്ട് ഇന്ന് നിങ്ങൾക്ക് അയവ് അനുഭവപ്പെടുമ്പോൾ അല്ലെങ്കിൽ സാത്താൻ പറയും, ഇതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല, അപ്പോൾ നിങ്ങളുടെ ബെൽറ്റുകൾ എടുത്ത് സ്വല്പം കൂടി ഒന്ന് മുറുക്കുകയും നിങ്ങളുടെ കൈയിലുള്ള വാളിലെ പിടിയൊന്നുകൂടി മുറുക്കിയിട്ട് നേരെ മുമ്പോട്ട് പോവുക. ഞാനത് ഇഷ്ടപ്പെടുന്നു. യാത്രയ്ക്കായി തയ്യാറായിരിക്കുക. ആ രക്തത്തിനിടയിലായിരുന്ന സകല മനുഷ്യരും യാത്രയ്ക്കായുള്ള ഉത്തരവ് വരുന്നതുവരെ അന്ന് രാത്രിയിൽ അവിടെ തന്നെ ഇരുന്നു കൊള്ളുന്നതിനായി കൽപ്പിക്കപ്പെട്ടിരുന്നു. ദൈവത്തിന്റെ ആത്മാവിൽ ജനിച്ച സകല മനുഷ്യരും ക്രിസ്തുവിൽ വരുമ്പോൾ അവർക്ക് നിത്യജീവൻ ഉണ്ടായിരിക്കുകയും തന്റെ പരിചയം കവചയും എടുത്ത് യാത്രയ്ക്കായുള്ള ഉത്തരവ് വരുന്നതുവരെ വിട്ടുപോകാൻ വിലക്കപ്പെട്ടുവരിക്കുന്നു. ഹോ, ഇത് അത്ഭുതകരമായിരിക്കുന്നില്ലേ? ഇന്ന് രാത്രിയിൽ സൈനികരായി നിങ്ങൾക്ക് ഇതെല്ലാം കൂടി കെട്ടിച്ചമയ്ക്കപ്പെട്ട് കിട്ടിയിരിക്കുന്നതിൽ നിങ്ങൾ സന്തോഷമുള്ളവരല്ലേ? ഞങ്ങളുടെ കൂടാരത്തിൽ ഒരു സംഗീത നായകൻ ഉണ്ടായിട്ട് ഞങ്ങളുടെ മുഖ്യ വിഷയത്തോടു കൂടിയ പാട്ടിപ്രകാരമായിരുന്നു, ഓ ക്രിസ്തീയ ഭടന്മാരെ, പോരാട്ടം തുടങ്ങിയിരിക്കുന്നു. മുഖത്തോടെ മുഖം കർക്കശമായി അണിനിരന്ന് ആയുധങ്ങൾ മിന്നി നിറങ്ങളാട്ടി ശരിയും തെറ്റും ഇന്ന് ഏർപ്പെട്ടിരിക്കുന്നു. പോരാട്ടം തുടരുന്നു, എന്നാൽ തളരരുത്. നീ ധൈര്യപ്പെട്ടവന്റെ ശക്തിയിൽ മുറുകെ പിടിക്കുക. ദൈവം നമുക്കായും അവന്റെ പതാക നമ്മുടെ മേലുമാണെങ്കിൽ നാം വിജയത്തിന്റെ പാട്ടവസാനം പാടും. അവരിൽ വളരെയധികം പഴയ വിശുദ്ധന്മാർ കുഴിയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ വരുന്ന ദിവസങ്ങളിൽ ഒന്നിൽ അങ്ങ് ദൂരെയായുള്ള പതാക പുതിയ ലോകത്തിൽ അവർ വാഗ്ദത്ത ദേശത്തേക്ക് വരുമ്പോൾ കുരിശിന്റെ പതാക നമ്മളുടെ മേലായിരിക്കുകയും നാം വിജയത്തിന്റെ പാട്ട് പാടുകയും ചെയ്യും. അന്ന് രാത്രിയിൽ നാം കല്യാണ വിരുന്നിന്റെ മേശയ്ക്ക് ചുറ്റുമായിരിക്കുമ്പോൾ ആ വലിയ മേശ ഒരുപക്ഷെ 100,000 മൈലുകളോളം നീണ്ടതായിരിക്കാം. അവിടെ രക്തത്താൽ കഴുകപ്പെട്ട വിശുദ്ധന്മാർ അതിന് ചുറ്റുമായിരിക്കും. ഞാൻ ആ മേശയ്ക്കരികിൽ കൂടെ നടന്ന് ആ മേനെ നൊച്ചുവെച്ചുകൊണ്ട് എല്ലാവരുടെയും കൈപിടിച്ചു കുലുക്കുവാൻ ആഗ്രഹിക്കുന്നു. നൊച്ചുവെച്ച് കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ അവിടെ എത്തുന്നതുവരെ കാത്തിരിക്കുക. അതിനുശേഷം എന്നെ ശ്രദ്ധിക്കുക. ഇതിനുവേണ്ടി തന്നെയും ഞാൻ അത്രമാത്രം വലുതല്ല. എന്നാൽ ശ്രദ്ധിക്കുക, ഈ യാത്രയിൽ തയ്യാറാകുക. നാം പോകുകയാണ്. ഇവിടെ ഇതാ ഒരു ദുഃഖകരമായ കാര്യമാണുള്ളത്. നാം നമ്മുടെ തുടർച്ചയായുള്ള പാഠത്തിലെത്തുന്നതിന് മുമ്പ് ഇത് 38-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. ശ്രദ്ധിക്കുക, വലിയൊരു സമ്മിശ്ര പുരുഷാരം ആടുകളും കന്നുകാലികളുമായി അവരോടുകൂടെ പോന്നു. അവിടെയാണ് ഇസ്രായേലിന് തെറ്റുപറ്റിയത്. അലൗകികമായത് ചെയ്തു കഴിഞ്ഞിരുന്നു. അലൗകികമായ കാര്യങ്ങളുടെ കാരണത്താൽ പരിവർത്തനം ചെയ്യപ്പെടാത്ത ജനങ്ങൾ അതിനെ പിന്തുടർന്നിട്ട് അവസാനം അവരെ കുഴപ്പത്തിലാക്കി കളഞ്ഞു. 43rd verse, അതിനെ തുടർന്നുകൊണ്ട് നമുക്കതിന്റെ 42-ും 43-ും വാക്യങ്ങൾ ഇപ്പോൾ വായിക്കാം. യഹോവ മോശയോട് സംസാരിച്ചുകൊണ്ട് പറഞ്ഞു, ബലിയർപ്പിക്കപ്പെട്ടവർ അല്ല, പരിച്ഛേദനയേറ്റവർ മാത്രമേ അത് തിന്നാവുള്ളൂ. പരിച്ഛേദനയേറ്റ ശേഷം അത് തിന്നാം. അന്യജാതിക്കാരനും പരദേശിയും അത് തിന്നരുത്. എന്നാൽ പരിച്ഛേദനയേറ്റവർ മാത്രം അത് തിന്നണം. എന്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ, ഇന്ന് നമുക്ക് ഈ ദിവസങ്ങളിൽ സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സകല മനുഷ്യരും തിരുവത്താഴമെടുക്കുമ്പോൾ അതെന്തൊരു നിന്ദയാകുന്നു. അത് തെറ്റാണ്. വീണ്ടെടുക്കപ്പെട്ടവർ മാത്രമാണ് അതിന് യോഗ്യതയായിട്ടുള്ളത്. യെശയ്യാവ് കൽപ്പിച്ചരളി ചെയ്തു, മേശകളൊക്കെയും ഛർദിയും അഴുക്കും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആരെയാകുന്നു അവൻ പ്രസംഗം ഗ്രഹിപ്പിക്കാൻ പോകുന്നത്? മുലകുടി വിട്ടവരെയോ? ചട്ടത്തിന്മേൽ ചട്ടം, ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം, സൂത്രത്തിന്മേൽ സൂത്രം, ഇവിടെ അല്പം, അവിടെ അല്പം, നല്ലതായത് മുറുകെ പിടിച്ചുകൊള്ളുക. നാം ജീവിക്കുന്ന ഈ ദിവസത്തെ മുന്നറിഞ്ഞുകൊണ്ട് ദൈവം സംസാരിക്കുകയാണ്. അതായത് സഭകൾ അത്രമാത്രം രാഷ്ട്രീയപരമായിട്ട് അവരെല്ലാ കാര്യങ്ങളെയും അനുവദിക്കുകയും ജനങ്ങളുടെ പേര് അവരുടെ സഭയിലെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നിടത്തോളം അവർ ആ സഭയിലെ അംഗങ്ങളായിരിക്കുകയും അവർ വന്ന് തിരുവത്താഴമെടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ബൈബിൾ പറയുന്നു, അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ രക്തം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ദേഹവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. വിശുദ്ധ യോഹന്നാന്റെ 13 അധ്യായത്തിൽ യേശു പറയുന്നു. അതിന് വർഷങ്ങൾക്ക് ശേഷം 2 കൊരിന്ത്യർ 11 അധ്യായത്തിൽ പൌലോസ് പറയുന്നു, അയോഗ്യമായി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ദേഹവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. ഇതെടുക്കുന്നതിന് മുമ്പ് മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം എന്നവൻ പറയുന്നു. ഞാൻ തിരുവെഴുത്ത് ഉദ്ധരിക്കുകയാണ്, അത് ശരിയാണ്. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു. അനേകരും നിദ്രകൊള്ളുന്നു. നിങ്ങൾ ദൈവത്തോടൊപ്പം നേരായാണ് നടക്കുന്നതെന്ന് തീർച്ചയാക്കിക്കൊള്ളുക. അതിന്റെ നിഴലായിട്ട് ഇവിടെ പരിച്ഛേദനയേറ്റവർ മാത്രമല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്ന് കാണിക്കുന്നു. താൻ എത്ര സത്യസന്ധതയുള്ളവനായാലും യഹൂദന്മാരുടെ സഭയെത്ര സഹായിച്ചിരുന്നാലും അതൊരു കാര്യമല്ല. എന്നാൽ തിരുവത്താഴമെടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പെസഹ ആചരിക്കണമെങ്കിൽ അവനൊരു മതം മാറിയവനായിരിക്കണം. അവൻ യഥാർത്ഥമായി പരിച്ഛേദനയേറ്റ വിശ്വാസിയായിരിക്കണം. ഹോ, ഇന്ന് നാം അതിൽ നിന്ന് എത്രയധികം ദൂരത്തായി മാറിപ്പോയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് അതിന് ശേഷമുള്ളതിലേക്ക് എളുപ്പമാകാം. ദൈവം ഇന്ന് രാത്രിയിൽ അവരെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. നാം 14 അധ്യായത്തിന്റെ 13 വാക്യത്തിലേക്ക് തിരിയുന്നതാണ്. അവർക്ക് മുമ്പേ പോകുന്നതിനായി ദൈവം അവർക്ക് അഗ്നിസ്തംഭത്തെ കൊടുത്തു. ഇന്ന് രാത്രി അതിന്റെ ചിത്രം ഇവിടെ ഉള്ളതായി ഞാൻ വിചാരിക്കുന്നു. ഞാനിത് ആദരവോടെ പറയുകയാണ്. എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം അനുസരിച്ച് ഇന്ന് രാത്രിയിൽ നാം ഇവിടെ കൂട്ടമായിരിക്കുമ്പോൾ അത് ഇന്ന് രാത്രിയിൽ നമ്മോട് കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇസ്രായേൽ മക്കളെ നയിച്ച അതേ അഗ്നിസ്തംഭം നമുക്ക് മുമ്പെയായി പോകുകയും അതേ അത്ഭുതങ്ങളും അടയാളങ്ങളും നിർവഹിക്കുകയും ചെയ്യുന്നു. ഏതൊരു ബൈബിൾ ഉപദേഷ്ടാവനും അല്ലെങ്കിൽ ഒരു പണ്ഡിതനും ഇസ്രായേലിനെ വാഗ്ദത്ത ദേശത്തേക്ക് നയിക്കുകയും അനുഗമിക്കുകയും ചെയ്ത ദൂതൻ നിയമദൂതനായ യേശു ക്രിസ്തുവായിരുന്നു എന്നുള്ള കാര്യം അറിയാം. അങ്ങനെ ഇന്ന്, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ യേശു ക്രിസ്തു ഈ കൂട്ടത്തെ പിന്തുടരുകയും അതിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹോളി റോളേഴ്സ് എന്ന് വിളിച്ചുകൊള്ളുക. ശരി, അത് മുമ്പോട്ട് പോകുകയും ജയത്തിൽ നിന്ന് ജയത്തിലേക്കും നയിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. അവരുടെ കാലത്ത് അവർ മറ്റുള്ള ദേശങ്ങളിൽ നിന്ദിക്കപ്പെട്ടും വെറുത്തും തള്ളിക്കളയപ്പെട്ടും അവർക്ക് വിളിക്കാവുന്നതെല്ലാം അവരെ വിളിച്ചും വന്നിരുന്നു. ഒരു യഥാർത്ഥ വിശ്വാസിയോട് ഇന്നും അതേ കാര്യം തന്നെയാകുന്നു. നിങ്ങളുടെ തന്നെ സഭകളിൽ നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ഒരു നിലപാടെടുത്തിട്ട് സത്യത്തിനു വേണ്ടി സംസാരിക്കുമ്പോൾ സഭ മുഴുവനായി ചേർന്നുകൊണ്ട് പറയും, അവനെ നോക്കൂ, അവന് തലതിരിഞ്ഞിരിക്കുന്നു, അവന് ഭ്രാന്തായി പോയിരിക്കുന്നു എന്ന് പറയുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അതിന് യാതൊരു ശ്രദ്ധയും കൊടുക്കരുത്. മുമ്പോട്ട് തുടർന്നുകൊള്ളുക. നിങ്ങളെല്ലാവരും ഇപ്പോൾ ആയുധധാരികളായിരിക്കുന്നു. രക്തം നിങ്ങൾക്ക് മുമ്പായും പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ മുമ്പോട്ട് തന്നെ പോയിക്കൊള്ളുക. മറ്റാരും പറയുന്നതിന് നിങ്ങൾ ശ്രദ്ധ കൊടുക്കരുത്. നേരെ കാൽവരിയിലേക്ക് നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുക. അതൊരു മനോഹരമായ മാതൃകയാകുന്നു. ഇപ്പോൾ അവർ കടന്നു വന്നിരിക്കുകയും ശ്രദ്ധിക്കുക, രക്തത്താലുള്ള വീണ്ടെടുപ്പ് അവരെ മിസ്രയീമിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും ഇപ്പോൾ അവരെ ആ ദേശത്തെത്തിക്കുന്നതിന് മറ്റെന്തെങ്കിലും ഉണ്ടാകേണ്ട ആവശ്യമായിരിക്കുന്നു. ഇപ്പോൾ അവർ യാത്ര തുടങ്ങിയാണ്. അവർ പുറത്തു വരികയും പരിച്ഛേദന ഏൽക്കുകയും രക്തത്തിനടിയിലായി യാത്ര തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ അവർ എന്തോ ഒരു കാര്യത്തിൽ എത്തിച്ചേർന്നു. അവർ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നുവെന്നും അവർക്ക് നിത്യജീവനുണ്ടെന്നും അറിഞ്ഞുകൊണ്ട് അവർ യാത്രയായിരുന്നു. എന്നാൽ ഇവിടെ ഇത് അവർ കടന്നു വരുമ്പോൾ പ്രയാസങ്ങൾ അവരുടെ മുമ്പാകെ വരാൻ തുടങ്ങി. ഫറവോന്റെ സേന അവരെ പിടികൂടുന്നതിനായി അവരെ പിന്തുടർന്നിരുന്നു. കുഴപ്പങ്ങൾ കടന്നു വരാൻ തുടങ്ങി. ശ്രദ്ധിക്കുക, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഓ, നിങ്ങളിത് മനസ്സിലാക്കുന്നുവെന്ന് ഞാൻ ആശിക്കുന്നു. ഇതിവിടെയാകുന്നു. എന്നാൽ 13 വാക്യത്തെ ശ്രദ്ധിക്കുക. അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ഞാനത് ഇഷ്ടപ്പെടുന്നു. യേശു മരിച്ചവരിൽ നിന്നും ഉയർത്ത ശേഷം അവന്റെ വാക്കുകൾ തുടർച്ചയായും ഭയപ്പെടേണ്ട എന്നായിരുന്നു. ഇന്ന് സഭയ്ക്കുള്ള കുഴപ്പവും അത് തന്നെയായിട്ട് അത് മരണത്തോട് പേടിച്ചിരിക്കുകയും നിങ്ങൾ ഒരു പരാജയത്തിലെത്താൻ പോകുകയുമാണെന്നുള്ളതാണ്. നിങ്ങൾ ക്രിസ്തുവിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പരാജയപ്പെടാൻ കഴിയും? നിങ്ങൾക്ക് പരാജയപ്പെടാൻ കഴിയില്ല. നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. നരകത്തിലുള്ള സകല പിശാചികൾക്കും കൂടി നിങ്ങളെ കുലുക്കുവാൻ കഴിയില്ല. നിങ്ങൾക്ക് നിത്യജീവനുണ്ട്, യേശുപ്രകാരം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പരാജയപ്പെടുമെന്നുള്ള കാര്യത്തിൽ പേടിക്കരുത്. നിങ്ങൾ പറഞ്ഞേക്കാം, ഞാനൊരു മതഭ്രാന്തനായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. വെറുതെ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നതിലും സ്വല്പം മതഭ്രാന്ത് ഉണ്ടായിരിക്കുന്നത് നന്നായി ഞാൻ കരുതുന്നു. ഞാൻ തീർച്ചയായും കരുതുന്നു. എന്തെങ്കിലും ചെയ്യാൻ പോകുന്ന ഒരു മനുഷ്യൻ ബല്ലാർട്സിനെ കുറിച്ച് ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു. അതായത്, ഒരു ജോലിക്ക് വേണ്ടി ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിന്റെ പേരിവിടെ ഒപ്പിടുക. അയാൾ ഒപ്പിടുന്നതിനായി തന്റെ പെൻസിൽ എടുത്തപ്പോൾ അദ്ദേഹം ഇതിന്റെ മായ്ച്ചുകളയുന്ന റബ്ബർ എവിടെയെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ തെറ്റുകൾ ചെയ്യാറില്ല. അതിനദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഉപയോഗിക്കാൻ പറ്റുകയില്ല, നീ യാതൊന്നും തന്നെ ചെയ്യാൻ പോകുന്നില്ല. അത് ശരിയാണ്, നിങ്ങൾ യാതൊരു തെറ്റും ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങൾ യാതൊന്നും ചെയ്യുന്നില്ല എന്നർത്ഥമാകുന്നു. സഹോദര, നമുക്ക് മുമ്പോട്ട് പോകാം, നമുക്ക് ഉയരങ്ങളിലേക്ക് നോക്കിപ്പോകാം. ഞാൻ ലോങ് ഫെലോ പറഞ്ഞിരിക്കുന്നത് ഇഷ്ടപ്പെടുന്നു, ജീവിതം വെറുമൊരു ശൂന്യ സ്വപ്നമെന്ന് ശോകവാക്കുകളാൽ എന്നോട് ചൊല്ലരുത്. നിദ്രയിലായ ആത്മാവ് നിർജീവവും കാണപ്പെടുന്നതുപോലെ കാര്യങ്ങളോ അല്ലതാനും. അതെ, യാഥാർത്ഥ്യമാണ് ജീവിതം, ദൃഢമാണ് ജീവിതം. ശവക്കുഴി അതിന്റെ ലക്ഷ്യമല്ല. പൊടിയാകുന്ന നീ പൊടിയിൽ തന്നെ ചേരുമെന്നത് നിൻ പ്രാണനായി അറിയിട്ടില്ല. എങ്കിൽ പിന്നെ നാം എഴുന്നേറ്റ് ഏതൊരു പോരാട്ടത്തിനു വേണ്ടി ഹൃദയത്തോടെ പ്രവർത്തിച്ചിടാം. മൂകമൃഗത്തെ പോലെയാകാതെ പോരിൽ രണവീരനാകുക. ജനങ്ങൾ നിങ്ങളെ ക്രിസ്തുവിലേക്ക് നിർബന്ധിക്കുന്നതിനായി കാത്തിരിക്കരുത്. ഒരു പുരുഷനെ പോലെ അല്ലെങ്കിൽ ഒരു മഹിളയെ പോലെ എഴുന്നേറ്റിട്ട് അവരെ സ്വീകരിച്ച് ജയത്തിലേക്ക് മുമ്പോട്ട് പോകുക. ആമേൻ. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പരുക്കന്മാരായ തയ്യാറാക്കപ്പെട്ട ഭടന്മാരെയാകുന്നു. നിങ്ങൾക്ക് 105 പൗണ്ട് ഭാരമുണ്ടായിരിക്കണമെന്നില്ല, എന്നാൽ അപ്പോഴും നിങ്ങൾക്ക് രക്തപ്രസാദമുള്ളവനായിരിക്കാനും ദൈവത്തിനവന്റെ വഴിയെ നിങ്ങൾ അനുവദിച്ചു കൊടുത്താൽ സഹോദര പൂർണ്ണ ശക്തിയോടെ ആയിരിക്കാനും കഴിയും. 200 പൗണ്ട് ഭാരമുള്ള മനുഷ്യരിൽ 1 ഔൺസ് പോലും പുരുഷത്വമില്ലാത്ത മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ശരിയാണ്. ശരി, ശ്രദ്ധിക്കുക. മോശ ജനത്തോട് ഭയപ്പെടേണ്ട, മിണ്ടാതെ നിന്ന് യഹോവയുടെ രക്ഷ കണ്ടുകൊള്ളീൻ എന്ന് പറഞ്ഞു. അത് നന്നായിരിക്കുന്നു. മുമ്പോട്ട് യാത്രയായിക്കൊള്ളുക. യാതൊന്നിനെക്കുറിച്ചും ഭയപ്പെടരുത്. നിങ്ങൾ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നുവെങ്കിൽ മുമ്പോട്ട് പോയിക്കൊള്ളുക. സഹോദരൻ ബ്രഹാം, എനിക്ക് പരിശുദ്ധാത്മാഭിഷേകം ആവശ്യമാകുന്നു. നേരെ മുമ്പോട്ട് തുറന്നുകൊള്ളുക, ഭയപ്പെടരുത്. നിങ്ങൾ പറഞ്ഞേക്കാം, സഹോദരൻ ബ്രഹാം, ഞാനിപ്പോൾ രോഗിയാകുന്നു, എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. നിങ്ങൾ തളരരുത്, മുമ്പോട്ട് തന്നെ പോയിക്കൊള്ളുക. നമ്മുടെ കർത്താവിന്റെ രക്ഷയെ നീ കാണും, അത് സ്വീകരിക്കുക, മുമ്പോട്ട് പോകുക. അതെപ്രകാരമായിരിക്കും? ഡോക്ടർ എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അദ്ദേഹം തനിക്ക് കഴിയാവുന്നതെല്ലാം ചെയ്തിരിക്കുന്നു, എന്നാൽ ദൈവം തനിക്ക് കഴിയാവുന്നത് ഇതുവരെ ചെയ്തിട്ടില്ല. അത് ശരിയാണ്. ഒരു നിമിഷത്തേക്ക് ഇപ്പോൾ അവനെ ശ്രദ്ധിക്കുക. ശരി, നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിയരെ, ഈ മാറ്റുനോക്കുകാരെയും ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരെയും, നിങ്ങൾ പറഞ്ഞേക്കാം, സഹോദരൻ ബ്രഹാം, എനിക്ക് പുകവലി ഉപേക്ഷിക്കാൻ മാത്രം കഴിഞ്ഞിരുന്നെങ്കിൽ, എനിക്ക് മദ്യപാനം വിട്ടുകളയാൻ മാത്രം കഴിഞ്ഞിരുന്നെങ്കിൽ, എനിക്ക് മോഷണം വിട്ടുകളയാൻ മാത്രം കഴിഞ്ഞിരുന്നെങ്കിൽ, എനിക്ക് ഞാൻ ചെയ്യുന്നതായ ഇതും അതും മറ്റേതും മാത്രം വിട്ടുകളയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, എങ്കിൽ നിങ്ങൾ തളരരുത്, മുമ്പോട്ട് പോയിക്കൊള്ളുക. ദൈവം ബാക്കിയുള്ള കാര്യങ്ങളെ നോക്കിക്കൊള്ളും. സഹോദരൻ ബ്രഹാം, എനിക്കിത് ചെയ്യാൻ കഴിയുമായിരുന്നുവെന്ന് എനിക്കറിയാമായിരുന്നെങ്കിൽ ഞാൻ ക്രിസ്തുവിനെ ഇപ്പോൾ സ്വീകരിച്ചിരുന്നേനെ. നിങ്ങൾ വിഷമിക്കേണ്ട, മുമ്പോട്ട് പോകുക, മുമ്പോട്ട് തന്നെ തുടരുക. നിങ്ങൾ യഹോവയുടെ രക്ഷയെ കാണും. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിയരെ ഇനി ഒരു നാളും കാണുകയില്ല. ആമേൻ. കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ അത് ഉറപ്പിച്ചു കഴിയുന്നതാണ്. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീനെന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുമ്പോട്ട് പോകാൻ ഇസ്രായേൽ മക്കളോട് പറക, ഞാനത് ഇഷ്ടപ്പെടുന്നു. സഹോദരൻ ബ്രഹാം, ഞാൻ 10 വർഷങ്ങൾക്ക് മുമ്പ് സഭയിൽ ചേർന്നിരുന്നു. ഞാനൊരു നല്ല വിശ്വസ്തനായ അംഗമാണെന്ന് പറയാൻ ശ്രമിക്കരുത്. അതൊക്കെയും കൊള്ളാം, ഞാനത് വിലമതിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രിയിൽ നമുക്ക് മുമ്പോട്ട് നീങ്ങാം. ദൈവം മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയുള്ള ജനങ്ങൾ ഇന്ന് തിരികെ പോയിട്ട് പറയുകയാണ്, ശാസ്ത്രം 150 വർഷങ്ങൾക്ക് മുമ്പ് ഇപ്രകാരം പറഞ്ഞു. ഫ്രാൻസിലൊരു ശാസ്ത്രകാരൻ പറഞ്ഞു, മണിക്കൂറിൽ 30 മൈൽ ഭയങ്കരമായ വേഗതയിൽ ഒരു മനുഷ്യൻ പോവുകയാണെങ്കിൽ ഗുരുത്വാകർഷണ ശക്തി അവനെ ഭൂമിയിൽ നിന്ന് വിട്ടുകളഞ്ഞിട്ട് അവൻ പോയി കഴിഞ്ഞിരിക്കും. ഒരു മണിക്കൂറിൽ 30 മൈലുകളോ? അവനിപ്പോൾ ഏകദേശം 1600 മൈൽ വേഗതയിൽ പോകുന്നു. ശാസ്ത്രം ആ വ്യക്തിയെ തിരികെ സൂചിപ്പിക്കുന്നതായി നിങ്ങൾ ഒരിക്കലും കേൾക്കില്ല. അവന്റെ കാലത്ത് അവൻ ശരിയായിരുന്നു, എന്നാൽ അവർ മറ്റൊരു കാലത്ത് ജീവിക്കുന്നു. അത് ശരിയാണ്. എന്നാൽ നാം പ്രാസംഗികർ, ഓ ഇല്ല, ദിവ്യ രോഗശാന്തിയോ? ഇപ്പോൾ വിശുദ്ധനായ മൂടിയും ഫിന്നിയും നോക്സും കാൽവിനും അങ്ങനെ അവരിൽ ചിലർ അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞുവെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അവരുടെ കാലത്ത് അവർ ശരിയായിരുന്നു, എന്നാൽ നാം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് മറ്റെന്തോ ഉണ്ടായിരിക്കുന്നു. യേശു വിത്ത് വിതയ്ക്കുന്നവന്റെ ഉപമയിൽ പറഞ്ഞു, വിതയ്ക്കുന്നവൻ വിത്ത് വിതച്ചുകൊണ്ടുപോയി, ശത്രു പിന്നാലെ വന്ന് കുറച്ച് കള അതിനിടയിൽ വിതച്ചു. അവൻ പറഞ്ഞു, രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. ലോകം എത്രമാത്രം ദുഷ്ടതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് നിങ്ങളെ എല്ലായ്പ്പോഴും കാണിക്കുന്നു. എന്നാൽ അതേ സമയത്ത് തന്നെ സഭയും എത്രമാത്രം ശക്തിയേറിക്കൊണ്ടിരിക്കുന്നുവെന്ന് കാണുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്നു. അവൾ എഴുന്നേറ്റ് വയലിൽ നിൽക്കുന്നു. അവളൊരു ചെറിയ കൂട്ടമാകുന്നു. എന്നാൽ സഹോദര, ദൈവം അവളോട് കൂടെയുണ്ട്. ക്രിസ്തു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ പോലെ അവൾ വിജയോത്സവത്തിലാകാൻ പോകുകയാണ്. ആമേൻ. ദൈവത്തിന്റെ സഭ ഒരിക്കലും പരാജയപ്പെടുകയില്ല. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അതിനെതിരായിരിക്കുമെന്നത് കാണിക്കും. എന്നാൽ അതിന് ജയിക്കാൻ കഴിയില്ല. യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടെ സഭ വിജയോത്സവത്തിനായി പോകുകയും വിജയം ലക്ഷ്യമാക്കിയിരിക്കുകയുമാകുന്നു. ദൈവത്തിന് തന്റേതായ ഒരു സഭ കരയും ചുളുക്കും അല്ലെങ്കിൽ കളങ്കവുമില്ലാതെ ഉണ്ടായിരിക്കുമെന്നുള്ളത് എനിക്ക് സുനിശ്ചിതമായ ഒരു കാര്യമാകുന്നു. അതിനെക്കുറിച്ച് ഞാൻ വളരെ സന്തോഷവാനാകുന്നു. ഇപ്പോൾ ഞാൻ ആ സഭയിലാകുന്നു. ആമേൻ. സഹോദരൻ ബ്രൻഹാം, നിങ്ങളതിൽ എങ്ങനെ കടന്നു? ഒരു കത്തിനാലാണോ? അല്ല, നിങ്ങളതിൽ കടന്നത് എങ്ങനെയാണ്? ഒരു ജന്മത്താലാകുന്നു, അതിൽ ജനിക്കുന്നതിനാലാകുന്നു. ഞാൻ ബ്രൻഹാം കുടുംബത്തിലായിട്ട് ഈ വരുന്ന ഏപ്രിൽ 6 അത് 46 വർഷമായിരിക്കും. അവരൊരിക്കലും എന്നോട് അവരുടെ കുടുംബത്തിൽ ചേരാനായി ചോദിച്ചിട്ടില്ല. ഞാനൊരു ബ്രൻഹാമായി ജനിച്ചു. ഞാൻ എല്ലായ്പ്പോഴും ഒരു ബ്രൻഹാമായിരിക്കും. ഞാൻ യേശു ക്രിസ്തുവിലെ ഒരു ക്രിസ്ത്യാനിയായി ജനിച്ചിരിക്കുന്നു. ഞാനൊരു ക്രിസ്ത്യാനിയായിരിക്കും. കാരണം ദൈവം അപ്രകാരം തന്റെ തെരഞ്ഞെടുപ്പിനാൽ അത് കൽപ്പിച്ചിരുന്നു. തന്റെ പ്രിയമേറിയ സ്വന്തം പുത്രന്റെ അനുഗ്രഹത്തിൽ കൂടെ അവൻ നമ്മെ വിളിച്ചിരിക്കുന്നു. നാം അവനെ സ്വീകരിക്കുകയും നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഒരു കൈപിടിച്ച് കുളിക്കലിനാലാണോ? ഒരു അംഗത്വത്തിനാലാണോ? ഒരു കത്തിനാലാണോ? എന്നാൽ ഒരേ ആത്മാവിൽ നാം എല്ലാവരും യേശു ക്രിസ്തു എന്ന ഏക ശരീരത്തിലേക്ക് സ്നാനപ്പെട്ടിരിക്കുകയും അങ്ങനെ നാം ദൈവരാജ്യത്തിലേക്ക് സഹപൗരന്മാരായിരിക്കുന്നു. ഇന്ന് ഞാൻ പ്രാർത്ഥനയിലായിരുന്നപ്പോൾ ഈ ദിവസത്തെക്കുറിച്ചാണല്ലോ നാം ഉത്തരം നൽകാൻ പോകുന്നതെന്ന് ചിന്തിക്കുകയായിരുന്നു. എനിക്ക് മുമ്പുണ്ടായിരുന്നതോ അല്ലെങ്കിൽ എനിക്ക് ശേഷമുള്ളതോ ആയ ഏതെങ്കിലും തലമുറയ്ക്ക് വേണ്ടി ഞാൻ ഉത്തരം നൽകാൻ പോകുന്നില്ല. എന്നാൽ ന്യായവിസ്താരത്തിൽ ഞാൻ ഈ തലമുറയോടൊപ്പം നിന്നിരിക്കണം. ഞാൻ പറഞ്ഞു, അവിടേക്ക് നോക്കുക. ഒരു പരസ്യത്തിൽ ഒരു സ്ത്രീ ബിയർ കുടിക്കുകയും അതുപോലെ എന്തൊക്കെയോ ചെയ്തിട്ട് അവൾ നിശ്ചലമായിരിക്കുന്നു എന്നോ മറ്റോ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു, അതെ, ജീവനില്ലാത്തതുമായിരിക്കുന്നു. ശരിയാണ്, അവിടെയാണ് നിങ്ങൾ. എന്തൊരു നിന്ദയാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഈ പ്രസംഗങ്ങളും മറ്റെല്ലാമായിട്ട് ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, ചിലപ്പോൾ ഇത് യാതൊരു പ്രയോജനവും ചെയ്യാത്തതുപോലെ കാണപ്പെടും. എന്നാൽ എങ്ങനെയൊക്കെയായാലും ജനങ്ങൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്താലും അതൊന്നും പരിഗണിക്കാതെ എനിക്ക് മുന്നറിയിപ്പിന്റെ ശബ്ദമാകേണ്ടിയിരിക്കുന്നു. എങ്ങനെയൊക്കെയായാലും എനിക്ക് സുവിശേഷം പ്രസംഗിക്കുകയും യേശു ക്രിസ്തുവിന്റെ ശക്തിയുടെയും പുനരുദ്ധാനത്തിന്റെയും സാക്ഷ്യം നൽകുകയും ചെയ്തിരിക്കണം. അവരത് തള്ളിക്കളഞ്ഞിട്ട് അവരുടെ പുറത്തിരിക്കട്ടെ. അതിനുവേണ്ടി ദൈവം അവരെ ന്യായവിധിയിൽ ന്യായം വിധിച്ചുകൊള്ളും. ഞാനും കൂടാതെ സുവിശേഷം പ്രസംഗിക്കുന്ന മറ്റുള്ള ശുശ്രൂഷകരും അത് പ്രസംഗിക്കുന്നതിനു വേണ്ടി മാത്രം ഉത്തരവാദികളാകുന്നു. ഇപ്പോൾ ഞാനിത് ഇഷ്ടപ്പെടുന്നു. ശ്രദ്ധിക്കുക, ഇപ്പോൾ നിങ്ങൾ മുമ്പോട്ട് പോകുക. നിങ്ങൾ ദൈവത്തിന്റെ മഹത്വത്തെ കാണും. എന്നാൽ 16 ശ്രദ്ധിക്കുക. നാം അതിപ്പോൾ വായിക്കാൻ പോവുകയാണ്. വടിയെടുത്ത് വടി, അത് ന്യായവിധിയുടെ വടിയായിരുന്നു. അത് മോശയുടെ വടിയായിരുന്നില്ല, അത് ദൈവത്തിന്റെ വടിയായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മോശ വടിയെടുത്ത് ഇപ്രകാരം ഉയർത്തിപ്പിടിക്കുകയും നായ്ച്ചകൾ വരികയും ചെയ്തു. അവൻ വെള്ളത്തിന്മേൽ വടി നീട്ടിയപ്പോൾ അത് രക്തമായി. അത് ദൈവത്തിന്റെ ന്യായവിധിയുടെ വടിയായിരുന്നു. അതേ വടി കൊണ്ട് തന്നെ, നിങ്ങൾക്ക് മനസ്സിലായോ? അതേ വടി കൊണ്ട് തന്നെ അവൻ പാറയടിക്കുകയും പാറയിൽ ഒരു വിടവുണ്ടായിട്ട് വെള്ളം അതിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു. ആ പാറ ക്രിസ്തുവായിരിക്കുകയും അത് ദൈവത്തിന്റെ ന്യായവിധിയുമായിരുന്നു. ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കും. ക്രിസ്തുവിനെ കാൽവരിയിൽ വെച്ച് അടിക്കുകയും ആ കയ്പും വ്യഥയേറിയതുമായ മരണത്തിന് വില കൊടുക്കുകയും ചെയ്തു. ഒരു മനുഷ്യനും ഒരിക്കലും അതെന്തായിരുന്നുവെന്ന് വിശദമാക്കാൻ കഴിയില്ല. ഒരിക്കലും കഴിയുകയില്ല. അവിടെ ദൈവം സകല ദിവ്യ ന്യായവിധിയും അവന്റെ മേലാക്കിയിട്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തുകയും രക്തവും വെള്ളവും ആത്മാവും നമ്മുടെ വീണ്ടെടുപ്പിനായി പുറപ്പെടുകയും ചെയ്തു. അവന്റെ അരയ്ക്ക് ചുറ്റുമായി ഒരു തുണിയോടുകൂടെ അവൻ ക്രൂശിൽ കിടക്കുന്നത് എപ്രകാരം ജനങ്ങൾ അതിനെ ചിത്രീകരിച്ചിരിക്കുന്നു. അതപ്രകാരമായിരുന്നില്ല. അവർ ആ മനുഷ്യനോട് എല്ലാവിധമായി ദുഷിച്ചതും അസഭ്യതയോടും കൂടിയ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഒഴിച്ചു കളഞ്ഞിരുന്നു. എന്നാൽ അവൻ അപ്രകാരമാകേണ്ടിയിരുന്നു. അവിടെ അവൻ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ഉയർന്നതും ഏറ്റവും സ്നേഹമേറിയവനുമായിട്ടുണ്ടായിട്ടുള്ളതും അല്ലെങ്കിൽ ഉണ്ടായിരിക്കുന്നവനുമായി അവിടെ കിടന്നിരുന്നു. അതിനുശേഷം കുരിശിൽ നിന്ദിതനായി മുറിവേറ്റും അടിയേറ്റും രക്തമൊലിച്ചും തന്റെ മുഖത്തുകൂടി പരിഹാസത്തിന്റെ തുപ്പൽ ഒലിപ്പിച്ചും കൊണ്ട് തന്റെ തലയിൽ ഒരു പരിഹാസത്തിന്റെ മുൾക്കിരീടവുമായി കുരിശിൽ തുറന്നു കാണിക്കപ്പെട്ടു. എന്നാൽ അവിടെ അവൻ മരണത്തെയും പാതാളത്തെയും പാപത്തെയും രോഗത്തെയും ശവക്കുഴിയെയും പിടിച്ചടക്കിയതും നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ള വിലയടച്ചതും അപ്പോഴായിരുന്നു. അവിടെയാണ് അവൻ മരണത്തിന്റെ വിഷമുള്ളെടുത്തത് എന്ന് പൗലോസ് പറഞ്ഞിട്ടുള്ളത്. അവിടെയാണ് പൗലോസ് ഹേ മരണമേ നിന്റെ വിഷമുള്ളെവിടെ എന്ന് ചോദിച്ചിരിക്കുന്നത്. തേനീച്ച മാതിരിയുള്ള പല പ്രാണികൾക്കും മുള്ളുണ്ടെന്നും അതിൽ വിഷമുണ്ടെന്നും എന്നോട് പറയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഒരു വട്ടം അവ കുത്തിക്കഴിയുമ്പോൾ ആ വിഷമുള്ളവയ്ക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. മരണത്തിന് ഒരിക്കലും ഒരു വിഷമുള്ളുണ്ടായിരുന്നു. എന്നാൽ ക്രിസ്തു കാൽവരിയിൽ വെച്ച് ആ മരണത്തിന്റെ വിഷമുള്ളനെ തന്റെ മേലെടുത്തു. ഹാലലൂയ്യ. ഹോ, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ അവിടെ അവൻ മരണത്തിന്റെ വിഷമുള്ളനെ എനിക്കും നിനക്കും വേണ്ടി മരണത്തിന്റെ സകലമുള്ളിനെയും എടുത്തു. റോമാക്കാരുടെ കാരാഗ്രഹത്തിൽ വെച്ച് പൗലോസിന്റെ തല വെട്ടുവാൻ പോയപ്പോൾ അവൻ പറഞ്ഞു, മരണമേ നിന്റെ വിഷമുള്ളവിടെ? കാൽവരിയിലേക്ക് തിരികെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടവിടെയാണ് മരണത്തിന്റെ വിഷമുള്ളെടുത്തതെന്ന് കാണിച്ചു. ഹേ മരണമേ നിന്റെ ജയം എവിടെ? എന്നാൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രമെന്നവൻ പറഞ്ഞു. ആമേൻ. വടിയെടുത്ത് ന്യായവിധിയാകുന്നു, നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്ക. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോകും. എന്നാൽ ഞാൻ മിസ്രയീമ്യരുടെ ഹൃദയത്തെ കഠിനമാക്കും, അവരിവരുടെ പിന്നാലെ ചെല്ലും. ഞാൻ ഫറവോനിലും അവന്റെ സകല സൈന്യത്തിലും അവന്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തും. ഇങ്ങനെ ഞാൻ ഫറവോനിലും അവന്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ യഹോവ ആകുന്നുവെന്ന് മിസ്രയീമ്യർ അറിയും. അനന്തരം ദൈവദൂതൻ, ശ്രദ്ധിക്കുക, ഇപ്പോൾ ആയുധക്കോപ്പുകൾ മുറുക്കിക്കൊള്ളുക. ഇസ്രായേലിയരുടെ സൈന്യത്തിന് മുമ്പായി നടന്നിരുന്ന ദൈവദൂതൻ, അവനിപ്പോഴും അവിടെയുണ്ട്. അനന്തരം ഇസ്രായേലിയരുടെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ വന്നു. മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് മാറി പിമ്പിൽ പോയി നിന്നു, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറി പിന്നിലേക്ക് പോയി നിന്നു. കഷ്ടകാലത്ത് അതൊരിടയ്ക്കുള്ള നീക്കമാകുന്നു. കഷ്ടങ്ങൾ നിങ്ങളെ നേരിടാൻ തുടങ്ങുമ്പോൾ, എല്ലായിടത്തും രോഗങ്ങളും കുഴപ്പങ്ങളുമാകുമ്പോൾ, ദൈവദൂതൻ കടന്നു വന്നിട്ട് നിങ്ങൾക്കും രോഗത്തിനും ഇടയ്ക്കായി പോയി ആ വഴിയിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനത്തെ എടുക്കുന്നതിന് നിങ്ങൾക്കായി ഒരു വെല്ലുവിളിയാകുന്നു. ഇസ്രായേൽ വാഗ്ദത്ത ദേശത്തേക്ക് പോകുമെന്നുള്ളതിന്റെ വാഗ്ദത്തം ദൈവം അവർക്ക് നൽകിയിരുന്നു. ഒരുപക്ഷെ 100,000 മനുഷ്യർ ഒരു കൂട്ടം മൃഗങ്ങളെ പോലെ അവരെ വെട്ടി തുണ്ടമാക്കുന്നതിനു വേണ്ടി അവരുടെ പിന്നാലെ അവരെ പിന്തുടർന്നു വരുന്നുണ്ടാകാം. എന്നാൽ അവരെ വാഗ്ദത്ത ദേശത്തെത്തിക്കേണ്ടവനായ ദൈവദൂതൻ പാളയത്തിൽ നിന്നും എഴുന്നേറ്റ് പിന്നിലേക്ക് പോയി അവർക്കും അപകടത്തിനും ഇടയ്ക്കായി നിന്നു. ഹാലലൂയ. അവനിപ്പോഴും അത് ചെയ്യുന്നു, അവനൊരു വഴിയൊരുക്കിത്തരും. ഹോ, അതിനുവേണ്ടി ഞാൻ അവനെ സ്നേഹിക്കുന്നു. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നില്ലേ? ഇപ്പോൾ ഇവിടെ രോഗികളായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി അവൻ വഴിയൊരുക്കും. അവൻ വഴി നേരത്തെ ഒരുക്കി കഴിഞ്ഞിരിക്കുകയും അവൻ നിങ്ങൾക്കും കുഴപ്പങ്ങൾക്കും ഇടയ്ക്കായി നിൽക്കുകയും ചെയ്യുന്നു. അവനിപ്പോൾ ഇവിടെയുണ്ടെന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ എന്നെ ഒരു മതഭ്രാന്തനെന്ന് വിളിക്കാം. നിങ്ങൾ അത് പറയുന്നതിന് ഞാൻ ഉത്തരവാദിയല്ല. ഞാൻ എന്തു പറയുന്നുവോ അതിന് ദൈവം മുമ്പാകെ ഞാൻ ഉത്തരവാദിയാകുന്നു. എന്നാൽ ഇസ്രായേൽ മക്കളെ നയിച്ചവനായ അവൻ തന്നെ ഞാൻ ശരിയായി വിധി കൽപ്പിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾ കാണുന്ന ആ വെളിച്ചത്തിൽ, അല്ലെങ്കിൽ ആ ചിത്രത്തിലായി കാണപ്പെടുന്നു. ഇന്ന് രാത്രിയിൽ അവരത് പുറത്തായി ഇട്ടിരിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു. അതേ ദൈവദൂതൻ തന്നെ ഇപ്പോൾ ഈ കെട്ടിടത്തിലായിട്ട് യേശു അന്നാളിൽ ചെയ്ത അതേ കാര്യങ്ങളെ ചെയ്യുന്നു. അവനത് ഉറപ്പിക്കുന്നതിനായി ഇവിടെയായിരിക്കുന്നു. അവൻ അന്ന് പ്രവർത്തിച്ചിരുന്ന അതേ കാര്യങ്ങളെ അവനിപ്പോഴും അവൻ എന്നേക്കുമായി ചെയ്യുന്നു. ദൈവദൂതൻ നമുക്കും രോഗങ്ങൾക്കും നമുക്കും മരണത്തിനും മധ്യയായി നിൽക്കാനായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോട് കൂടെയുണ്ട് എന്ന് ദാവീദ് പറഞ്ഞതിൽ യാതൊരു അത്ഭുതവുമില്ല. തീർച്ചയായും അവർ അവിടെ നിൽക്കുമ്പോൾ ദൈവദൂതൻ ഇസ്രായേൽ സേനയുടെ മുമ്പിൽ നിന്ന് മാറി ശത്രുവിനും അവർക്കും ഇടയ്ക്കായി ചെന്ന് നിന്നു. ഇന്ന് രാത്രിയിൽ ഇവിടെയുള്ള ഓരോ വ്യക്തികൾക്കും ശത്രുവിനും ഇടയ്ക്കായി ദൈവദൂതൻ നിൽക്കുന്നു. ഞാൻ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയാം.
I know why I'm standing here now on this platform before this little group of people tonight.
ഇന്ന് രാത്രിയിൽ ഈ ഒരു ചെറിയ കൂട്ടം ജനങ്ങളുടെ മുമ്പാകെ ഈ പ്രസംഗ പീഠത്തിൽ ഞാൻ നിൽക്കുമ്പോൾ ദൈവ മഹത്വത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ കെട്ടിടത്തിൽ നിൽക്കാനായി ദാക്ഷിണ്യം കാണിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ ഇറങ്ങാനുള്ള ധൈര്യം മാത്രം എടുക്കുകയാണെങ്കിൽ പിന്നെ അവൻ നിങ്ങൾക്ക് മുമ്പായി ഇറങ്ങിയില്ലേ എന്ന് കാണുക. ശ്രദ്ധിക്കുക, അത് പാളയത്തിനും മിസ്രൈമേർക്കും ഇടയ്ക്കായി ചെന്ന് നിന്നു. അവൻ നിങ്ങൾക്കും നിങ്ങളുടെ രോഗത്തിനും ഇടയ്ക്കായി വരുന്നു. അവൻ ഇപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ പാപത്തിനും ഇടയ്ക്കായി നിൽക്കുന്നു. കാരണം നാം സഭയുടെ പുറപ്പാടിലാകുന്നു. മിസ്രൈം എല്ലായ്പ്പോഴും ലോകമായി വിളിക്കപ്പെടുകയും അവിടെ നിന്നും ഇസ്രായേൽ പുറത്തു വന്നപ്പോൾ ഓർക്കുക, അവർ അവിടെ സഭയിലെ അംഗങ്ങളായിരുന്നു. എന്നാൽ അതിനുശേഷം രക്തവും പ്രായച്ചിത്തവും നടത്തുകയും അവർ ദൈവത്തിന് പരിച്ഛേദന ഏറ്റവരാകുകയും ചെയ്തു. പരിച്ഛേദന എന്ന് പറയുന്നത് ഇന്ന് പരിശുദ്ധാത്മ സ്നാനമാകുന്നു. സ്തേഫാനോസ് അവിടെ കൂടിയിരുന്ന എല്ലാവരോടുമായി പറഞ്ഞു, ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നതെന്ത്? ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനാൽ പരിച്ഛേദന ഏൽക്കുമ്പോൾ ലോകകാര്യങ്ങളെ അത് എടുത്തു മാറ്റി കളയുന്നു. അത് പിന്നെ പഴയ പരിഷ്കാരത്തോടുകൂടിയ വിശുദ്ധ സഭയായി അതിനെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ ജീവിക്കുകയുമാകുന്നു. എന്നാൽ ഇന്ന് അത് ബാക്കിയുള്ള ലോകത്തെ പോലെയാകുന്നു. അതൊരു നിന്ദയാകുന്നു. നാം അതിനാൽ തകർന്നിരിക്കുന്നു. ഒരു മെത്തഡിസ്റ്റ് പ്രാസംഗികനും എന്റെ സ്നേഹിതനുമായ സഹോദരൻ സ്പർജിയൻ ഒരു പാട്ടുപാടുമായിരുന്നു, നാം അതിരുകൾ തകർത്തിരിക്കുന്നു, നാം അതിരുകൾ തകർത്തിരിക്കുന്നു, നാം പാപവുമായി അനുരഞ്ജനത്തിലായിരിക്കുന്നു, നാം അതിരുകൾ തകർത്തിരിക്കുകയും ആടുകൾ പുറത്തു പോകുകയും ചെയ്തിരിക്കുന്നു, കോലാടുകൾ എങ്ങനെ അകത്തു കടന്നിരിക്കുന്നു. കാരണം നിങ്ങൾ അതിരുകൾ തകർത്തിരിക്കുന്നു. അതാകുന്നു ഇത്, ക്രിസ്തീയ ജീവിതത്തിന്റെ നിലവാരത്തെ നിങ്ങൾ തകർത്തിരിക്കുന്നു. കാരണം സെമിനാരികൾ കുറച്ച് പ്രാസംഗികരെ വിരിച്ചിറക്കുകയും അവരെ സത്യവുമായിട്ട് അനുരഞ്ജനം നടത്താൻ വിടുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് എല്ലായ്പ്പോഴും പാപത്തെ വിധിക്കുന്നതിനായി അവിടെയായിരിക്കുകയും ഇന്ന് രാത്രിയിൽ വിശ്വാസിക്കും ലോകകാര്യങ്ങൾക്കും ഇടയ്ക്കായി നിൽക്കുകയും ചെയ്യുന്നു. ആമേൻ. രാത്രി മുഴുവനും മിസ്രൈമ്യരുടെ സൈന്യവും ഇസ്രായേലിയരുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ നിന്നു. അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു, ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. നോക്കൂ, അതേ കാര്യം തന്നെ വിശ്വാസികളുടെ ഈ കൂട്ടർക്ക് വെളിച്ചം കൊടുത്തിരിക്കുകയും മറ്റുള്ളവരെ അത് അന്ധരാക്കുകയും ചെയ്തിരിക്കുന്നു. ശരി, നിങ്ങളുടെ ഞടുക്കലെ കാത്ത മേൽക്കുപ്പായങ്ങൾ ധരിച്ചുകൊള്ളുക, ഇതാത് വരുന്നു. നോക്കൂ, വെളിച്ചത്തെ നിരസിക്കുന്ന സകല മനുഷ്യരും കുരുടരായിട്ട് അന്ധകാരത്തിൽ നടക്കുന്നു, കാരണം നിങ്ങൾ വെളിച്ചത്തെ സ്വീകരിക്കുന്നില്ല. ആമേൻ. സുവിശേഷം പ്രസംഗിക്കുന്ന ശുശ്രൂഷകരെ ദൈവം അയക്കുന്നു. അത് സത്യമാണെന്ന് ന്യായീകരിക്കുന്നതിനായി അവൻ മനുഷ്യരുടെ ഇടയിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും അയക്കുന്നു. എന്നാൽ മനുഷ്യർ അത് നിരസിച്ചു കളയുകയും അവിടെ പിന്നെ അന്ധകാരം നിങ്ങൾക്ക് വേണ്ടി അവശേഷിക്കുകയും ചെയ്യുന്നു. എന്റെ സഹോദര, വെളിച്ചം പ്രകാശിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെളിച്ചത്തിൽ നടക്ക, വെളിച്ചത്തെ സ്വീകരിക്കുക. ക്രിസ്തു വെളിച്ചമാകുന്നു, അവൻ നിങ്ങൾക്ക് വെളിച്ചത്തെ കൊണ്ടുവരുന്നതിനായി വന്നു. എന്നാൽ വെളിച്ചത്തെ നിരസിച്ചവർ അന്ധകാരത്തെ സ്വീകരിച്ചിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ വെളിച്ചത്തെ നിരസിക്കുന്ന എല്ലാ സ്ത്രീയും പുരുഷനും അന്ധകാരത്തിൽ നടക്കുകയും എവിടേക്ക് പോകുന്നുവെന്ന് അറിയാതെയും ഇരിക്കുന്നു. അവർ വളരെ നന്നായി പതറി നടക്കുകയും ജനങ്ങളുടെ ഇടയിൽ പ്രസിദ്ധി ആർജിച്ചവരുമാകുന്നു. എന്നാൽ ദൈവസന്നിധിയിൽ എങ്ങനെ നിൽക്കുമെന്ന് അതിശയപ്പെടുന്നു. ഇത് ശ്രദ്ധിക്കുക, ഇവിടെ ഇതെത്ര അത്ഭുതകരമായ കാര്യമാകുന്നു. അവൻ ഒരു കൂട്ടർക്ക് വെളിച്ചവും മറ്റുള്ളവർക്ക് ഇരുട്ടുമായിരുന്നു. ഇസ്രായേലിയർക്ക് മോശയുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം സമാധാനമായി കിടക്കാമായിരുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, മോശ കടലിന്മേൽ കൈനീട്ടി യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞ് ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തെ സ്വീകരിച്ചു കൊണ്ടുവന്ന ഇസ്രായേൽ ഒരു കുഴപ്പത്തിലെത്തിയപ്പോൾ വെളിച്ചം അവർക്ക് ചുറ്റുമായി തിരികെ വരികയും രാത്രി മുഴുവനും അവർ ഉറങ്ങുകയും ചെയ്തു. അങ്ങനെ അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം കാറ്റടിപ്പിച്ച് സമുദ്രത്തെ രണ്ടായി വിഭാഗിച്ച് ഒരു രക്ഷപ്പെടാനുള്ള മാർഗമുണ്ടാക്കി. കുഞ്ഞാടിന് ഹാലലൂയ. ഇന്ന് രാത്രിയിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കുന്നതിനാൽ ഞാൻ അത്രമാത്രം സന്തോഷവാനാകുന്നു. നാം ഉറങ്ങുകയും ആനന്ദിക്കുകയും ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ വിശ്രമിക്കുകയും ചെയ്യുന്നു. ദൈവം അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമുണ്ടാക്കി കൊടുക്കാമെന്ന് വാഗ്ദത്തം ചെയ്തു. അവർ ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ വിശ്രമിക്കുമ്പോൾ ദൈവം അവരുടെ മുമ്പിൽ അവർക്കായി അവിടെ ഒരു വഴിയൊരുക്കിയായിരുന്നു. ഇന്ന് രാത്രിയിൽ യേശുക്രിസ്തുവിനെ ഈ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുന്ന ഓരോ പുരുഷനും സ്ത്രീക്കും നിങ്ങൾ ഉറങ്ങുമ്പോൾ, നിങ്ങൾ അവന്റെ വാഗ്ദത്തത്തിൽ വിശ്രമിക്കുമ്പോൾ അതേ കാര്യം തന്നെ അവൻ ചെയ്യുന്നു. ഒരുപക്ഷെ നിങ്ങൾ മുടന്തനായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ കുരുടനായിരിക്കാം, ഒരുപക്ഷെ കേൾക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം, ഒരുപക്ഷെ കാണാൻ കഴിഞ്ഞില്ലെന്ന് വരാം, ഒരുപക്ഷെ നിങ്ങൾ രോഗിയായിരിക്കാം, ഹൃദയരോഗിയോ അല്ലെങ്കിൽ ക്യാൻസറോ അങ്ങനെ എന്തെങ്കിലുമായിട്ട് നിങ്ങൾ മരിക്കുകയായിരിക്കാം. എങ്കിൽ ഇന്ന് രാത്രിയിൽ ആ വെളിച്ചത്തെ സ്വീകരിച്ചിട്ട് അതിൽ വിശ്രമിക്കുക. ആ കാറ്റ് പെന്തിക്കോസ് നാളിലെ പെട്ടെന്നുള്ള കൊടിയ കാറ്റ് പോലെ അടിച്ചിട്ട് അതത് വഴി കടന്നു പോകുകയും നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്കുകയും ചെയ്യും. ഹാലലൂയ. അതിനാൽ നിങ്ങൾ രോഗത്തിന്റെ താഴ്വരയിൽ നിന്നും വീണ്ടും ആരോഗ്യത്തിന്റെ ദേശത്തേക്ക് കടന്നുപോകും. നിങ്ങൾ ആ തണുത്തതും ഔപചാരികവും വിലങ്ങുവെച്ചതും വ്യത്യസ്ത മതങ്ങളോട് കൂടിയതുമായ ദേശത്തു നിന്നും ഒരു പരിശുദ്ധാത്മാവ് നിറഞ്ഞ് സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ഹൃദയം നിറയെ ആഹ്ലാദത്തിന്റെയും ദേശത്തേക്ക് കടന്നുപോകും. ദൈവം തന്റെ ശക്തിയെ കാണിക്കും. അവനത് കാണിക്കുകയായിരുന്നു. ക്ഷമിക്കണം, എന്റെ ശബ്ദം കൂടി വരുന്നു. ഇത് വീണ്ടെടുപ്പ് ശക്തിയാൽ കാണിക്കുകയായിരുന്നു. അവൻ രക്തത്തെ ഒരു കാര്യത്തിൽ പിന്നിലായി കാണിച്ചു. ഇവിടെ അവൻ തന്റെ ശക്തിയെ തന്റെ രക്തത്താൽ കൂടിയുള്ള വീണ്ടെടുപ്പിൽ കാണിച്ചു. രക്തത്തിൽ കൂടി മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്റെ ശക്തിയെ കാണിച്ചു. ശക്തിയാലുള്ള വീണ്ടെടുപ്പിൽ അവൻ തന്റെ ശക്തിയെ രക്ഷപ്പെടുന്നതിനായുള്ള ഒരു വഴി ഉണ്ടാക്കുന്നതിൽ കൂടെ കാണിച്ചു. അങ്ങനെ ഇന്ന് നിങ്ങൾ അവനെ സ്വീകരിക്കുകയും ആമേൻ. നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് നിങ്ങളെ വെടിപ്പാക്കുന്നതിന് യേശു ക്രിസ്തുവിന്റെ രക്തത്തെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളെ പരിശുദ്ധാത്മ സ്നാനത്തിലേക്ക് നയിക്കുന്നതിനായി ഇവിടെയായിരിക്കുന്നു. ദൈവത്തിന്റെ ശക്തി നിങ്ങളെ രോഗത്തിൽ നിന്നും ആരോഗ്യത്തിലേക്ക് മാറ്റുന്നതിനായി ഇവിടെയായിരിക്കുന്നു. ദൈവം തന്റെ സഭയുടെ പുറപ്പാടിനോടൊപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അവൾ വിടർന്നു വന്നുകൊണ്ടിരിക്കുകയും കുറച്ചു സമയശേഷം ദൈവം തന്റെ വിത്തുകളെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. ഇരുട്ടിൽ നിന്നും അത്ഭുതകരമായ വെളിച്ചത്തിലേക്ക് വരുന്നത് എത്ര അതിശയമാകുന്നു. നാം അതെത്രമാത്രം ഇഷ്ടപ്പെടുന്നു. ഞാൻ എത്രയധികം ഇഷ്ടപ്പെടുന്നു. ഇന്ന് രാത്രിയിൽ അതെന്റെ ആത്മാവിന് എന്താർത്ഥമാക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. സ്നേഹിതരെ, ഇന്ന് ഞാൻ പുറത്തായിരുന്നപ്പോൾ ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ജനങ്ങളോട് പറയാൻ ശ്രമിക്കുകയായിരുന്നു, ബില്ലി, നീ ഒരു കുട്ടിയായിരുന്നപ്പോൾ തൊട്ട് എന്നിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, നീ എന്റെ അടുക്കൽ ഞാൻ ജോലി ചെയ്തിരുന്നതായ സ്ഥലത്ത് വന്ന് നീ ദൈവവുമായിട്ട് നേരെയായിരിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ പറയുമായിരുന്നു. അപ്പോൾ ഞാൻ നിന്നെ നോക്കി പരിഹസിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങളെല്ലാം മാറിയിരിക്കുന്നു. ഇപ്പോൾ നീ എന്താണ് സംസാരിക്കുന്നത് ഞാൻ അറിയുന്നു. അപ്പോൾ ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ എന്ന് ഞാൻ ഓർത്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ മറ്റുള്ളവരോട് അതേക്കുറിച്ച് പറയാൻ ശ്രമിച്ചു. അവർ വിഷയം മാറ്റി ഏതെങ്കിലും ഒരു പത്രത്തിലെ തമാശകളെയോ മറ്റെന്തെങ്കിലും കുറിച്ച് സംസാരിക്കാൻ തുടങ്ങും. ഹോ, ഇത് ഞാനാകുന്നില്ല, ഈ മൂലക്കായിരിക്കുന്ന മറ്റേയാൾ മരിക്കാനിടയാകും. അദ്ദേഹം അടുത്തതാകുന്നു. ഒരുപക്ഷെ അടുത്തത് അദ്ദേഹത്തിന്റെ നമ്പറായിരിക്കാം. ആരുടെ നമ്പറാണ് അടുത്തതെന്ന് അറിയുന്നില്ല. സ്നേഹിത, ഇന്ന് രാത്രിയിൽ അത് നിങ്ങളുടേതാകാം. ദൈവം നിങ്ങളെ വിളിക്കുന്ന സമയം ഇതായിരിക്കാം. ആ മഹാനായ പരിശുദ്ധാത്മാവായ ദൈവം ഇന്ന് രാത്രിയിൽ മരണത്തിനും ജീവനും ഇടയ്ക്കായി നിൽക്കുന്നു. ഇന്ന് രാത്രിയിൽ രോഗത്തിനും ആരോഗ്യത്തിനും ഇടയ്ക്കായി നിൽക്കുന്നു. ഞാൻ എന്തിനെക്കുറിച്ച് സംസാരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അത് ശരിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായ അതേ പരിശുദ്ധാത്മാവ് എല്ലാ വീണ്ടും ജനിച്ച വ്യക്തിയും ഈ മുറിയിൽ അത് അനുഭവപ്പെടാൻ ബാധ്യസ്ഥരാകുന്നു. നിങ്ങൾക്കതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. നിങ്ങളിൽ ജീവനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതവിടെ ഉണ്ടെന്ന് നിങ്ങൾ അറിയുന്നു. അതൊരു കാന്തത്തെ പോലെയായിട്ട് ഒരു വലിയ കാന്തം ഈ വസ്തുക്കളുടെ അടുക്കൽ എത്തുമ്പോൾ അതിളകുവാനും ഇഴയാനും തുടങ്ങുന്നു. എന്തുകൊണ്ടാണ്? അത് കൂടുതലായി എടുത്തുകൊണ്ടിരിക്കുന്നതിനാലാണ്. ഇന്ത്യാനയിലെ ഹാമണ്ടിൽ വെച്ച് ഒരുവട്ടം ഒരു വലിയ കാന്തം ഇപ്രകാരം താഴേക്ക് വന്ന് തറയിൽ നിന്ന് ലോഹത്തിന്റെ ചിന്തേർപ്പൊടി എടുക്കുന്നതിനായി വന്നിരുന്ന ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അവിടെ അവർ ഒരു വലിയ ലിവർ വലിക്കുകയും ഈ വലിയ കാന്തം താഴേക്ക് വരാൻ തുടങ്ങുകയും ചെയ്തു. അവർ ഈ ചിന്തേർപ്പൊടിയെല്ലാം കൂടി വാരിക്കൂട്ടി തറയുടെ മധ്യഭാഗത്തായി ഇട്ടിരുന്നു. അങ്ങനെ ഈ കാന്തം അതിന്മേൽ കൂടി നീങ്ങിയപ്പോൾ ചിന്തേർപ്പൊടി ഈ കാന്തത്തോട് ആകർഷണത്തിലായിട്ട് ഇരുമ്പെല്ലാം ഈ കാന്തത്തോടുകൂടെ നേരെ മേലേക്ക് എടുക്കപ്പെട്ടു. അവർ അതിനെ കാന്തശക്തിയിൽ നിന്ന് മാറ്റിയിട്ട് വീണ്ടും അതൊരുക്കിയെടുക്കുന്നതിനായി ഒരു ചൂളയിലിട്ടു. അവിടെ വളരെയധികം അലുമിനിയത്തിന്റെ ചിന്തേർപ്പൊടി അവശേഷിച്ചിരുന്നു. ഇതെന്താണ് പോകാഞ്ഞതെന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇത് കാന്തത്തോട് കാന്തശക്തിയിലാകുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. അതിനുശേഷം ഇവിടെയുള്ള ഈ ഇരുമ്പ് കഷ്ണങ്ങൾ എന്താണ് അതോടൊപ്പം പോകാഞ്ഞതെന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് കൊളുത്തിട്ട് മുറുക്കിയിരിക്കുന്നതിനാലാണ് എന്ന് പറഞ്ഞു. സ്നേഹിതരെ, ഇന്ന് രാത്രിയിലും വളരെയധികം ആളുകളെക്കുറിച്ചും അപ്രകാരമാകുന്നു. നിങ്ങൾ ഒരു സഭയിലെ അംഗമായിട്ട് പരിശുദ്ധാത്മാവിന്റെ കാന്തശക്തിയിലായിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്തോ നിങ്ങളെ വിലങ്ങിവെക്കാൻ ഇടയാക്കിയിരിക്കുന്നു. എന്തോ ചില വ്യത്യാസങ്ങൾ നിങ്ങളെ കൊളുത്തിട്ട് മുറുക്കിയിരിക്കുന്നു. എന്നാൽ ഈ വരുന്ന ദിവസങ്ങളിലൊന്നിൽ കിഴക്ക് നിന്നും ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുന്ന ആ വലിയ കാന്തം ഈ ദേശത്തെ വീശുന്നതായിരിക്കും. ക്രിസ്തുവിൽ മരിച്ച എല്ലാവരും അവനോടൊപ്പം അങ്ങ് ദൂരെ പോകുന്നതിനായി ഉയർത്തെഴുന്നേൽക്കപ്പെടും. ഈ പഴയ ശരീരങ്ങളെല്ലാം അവന്റെ സാദൃശ്യത്തിലേക്കും അവന്റെ മഹത്വമേറിയ ശരീരത്തിലേക്കും മാറ്റപ്പെട്ടിട്ട് നാം എന്നേക്കുമായി ജീവിക്കുകയും രോഗങ്ങളിൽ നിന്നും വാർദ്ധക്യത്തിൽ നിന്നും അങ്ങനെ എല്ലാ കാര്യങ്ങളിൽ നിന്നും സ്വതന്ത്രരായിട്ട് ദൈവത്തിന്റെ മഹത്വത്തിൽ അവന്റെ വാഴ്ത്തപ്പെട്ട സാന്നിധ്യത്തിൽ എന്നേക്കുമായി ജീവിക്കും. ആമേൻ. അത് നിങ്ങളെ ഭയപ്പെടുത്താൻ ഇടയാകരുത്. ഞാനിപ്പോൾ ആത്മാവിലായതുപോലെ എനിക്ക് അനുഭവപ്പെടുന്നു. എനിക്ക് തീർച്ചയായും അനുഭവപ്പെടുന്നു. ശരി. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവനോടുകിൽ പടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എന്റെ തൊക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായ ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, എന്റെ സ്വന്തം കണ്ണവനെ കാണും. എനിക്ക് ഭ്രാന്താണെന്ന് വിചാരിക്കരുത്, എനിക്കതില്ല. അങ്ങനെ അതുണ്ടെങ്കിൽ പിന്നെ എന്നെ ഒറ്റയ്ക്ക് വിട്ടേക്കുക. എനിക്കതല്ലാതിരുന്നപ്പോഴത്തേതിലും കൂടുതൽ ഈ രീതിയിൽ ഞാൻ സന്തോഷവാനാകുന്നു. അതേ ശ്രീമാൻ, എന്നെ ഈ രീതിയിൽ തന്നെ വിട്ടേക്കുക. ഹോ, തീർച്ചയായും ലോകത്തിന് ഇത് ഭ്രാന്താകുന്നു. കാരണം ലോകം ഭ്രാന്തെന്ന് വിളിക്കുന്ന കാര്യങ്ങളെ ദൈവം വാഴ്ത്തപ്പെട്ടതെന്ന് വിളിക്കുന്നു. ഈ ലോകത്തിനായി നിങ്ങളുടെ മനസ്സ് നഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഈ ലോകത്തിലുള്ളതല്ല. നിങ്ങൾ വേർപെടുത്തുന്ന നിരം മറികടന്നു കഴിയുമ്പോൾ നിങ്ങൾ ദൈവരാജ്യത്തിൽ സഹപൌരന്മാരായിത്തീരുന്നു. ഹോ, അതെത്ര നന്നായിരിക്കുന്നു. എന്തുകൊണ്ടാണെന്നാൽ നിങ്ങൾ ഒരു പുതിയ സൃഷ്ടിയാകുകയും ഓ ഇപ്പോൾ നിങ്ങളായിരിക്കുന്നതിൽ നിന്നും മാറ്റം ഭവിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ദൈവപുത്രന്മാരാകുന്നു. ഇപ്പോൾ നാം ഒരുമിച്ച് സ്വർഗീയ സ്ഥാനങ്ങളിലായിരിക്കുന്നു. നാം 1000 ആണ്ട് കാലത്തായിരിക്കുമെന്നല്ല, നാം ഇപ്പോൾ ആയിരിക്കുകയും ഇപ്പോൾ നാം ദൈവപുത്രന്മാരായിരിക്കുകയും ഇപ്പോൾ നാം ക്രിസ്തുയേശുവിൽ സ്വർഗീയ സ്ഥാനങ്ങളിൽ ഒരുമിച്ചിരിക്കുകയുമാകുന്നു. അത് സഭയിലായിരിക്കുന്നു എന്നല്ല, ക്രിസ്തുയേശുവിലാകുന്നു. ഉയർത്തെഴുന്നേൽക്കപ്പെട്ട കർത്താവായ യേശു ഇവിടെ ആയിരിക്കുന്നു. അവൻ തന്റെ ശക്തിയിൽ ഇവിടെ ആയിരിക്കുന്നു. തന്റെ വീണ്ടെടുക്കുന്ന ശക്തിയിൽ അവൻ ഇവിടെ ആയിരിക്കുന്നു. അവൻ പുറപ്പാടിനായി ഇവിടെ ആയിരിക്കുന്നു. സകല സഭയിലെ അംഗങ്ങളെയും തന്നോടൊപ്പം കൂട്ടായ്മയിലാക്കാൻ അവൻ ഇവിടെ ആയിരിക്കുന്നു. അവൻ ഇവിടെ ആയിരിക്കുന്ന സകല പാപികളെയും, അവരെത്ര അധപ്പതിച്ച അവസ്ഥയിലായിരുന്നാലും അതൊരു കാര്യമല്ല, അവൻ തന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളെ പുതിയ സൃഷ്ടിയാക്കുന്നതിന് ഇവിടെ ആയിരിക്കുന്നു. ഇവിടെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ലോകത്തിലുള്ള സകല മതങ്ങളുടെയും ഒരു സമ്മേളനമുണ്ടായിട്ട്, അത് ലണ്ടനിലോ ഇംഗ്ലണ്ടിലോ മറ്റെവിടെയോ വെച്ചായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് കൃത്യമായി ഓർക്കുന്നില്ല. എന്നാൽ അവരെല്ലാവരും വ്യത്യസ്തമായ സഭകൾക്ക് വേണ്ടിയും, കൂടാതെ മുഹമ്മദീയരും ബുദ്ധമതക്കാരും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അമേരിക്കൻ ഹോളിനെസ് സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ജോൺ വിറ്റ് എന്നായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഭാഷണം കൊടുക്കേണ്ട സമയമായപ്പോൾ എല്ലാ മതങ്ങളെയും പ്രതിനിധാനം ചെയ്തുകൊണ്ട് ആളുകൾ ഈ വലിയ സമ്മേളനത്തിലെത്തിയിരിക്കുമ്പോൾ അദ്ദേഹം എഴുന്നേറ്റിട്ട് ലേഡി മക്കാബിയുടെ കഥയും അവൾ എത്രമാത്രം അധപതിച്ചവളായിരുന്നുവെന്ന് പറഞ്ഞു. അവൾ ഒക്ലഹോമയിൽ വെച്ച് വായിലൊരു പുകയിലെ ചുരുട്ടമായി ഒരു തേരിൽ വഴിയിലെ വേഗതയുടെ നിയമത്തെയും തകർത്തുകൊണ്ട് തെരുവിൽ കൂടി പോകുമ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അവൾ വളരെയധികം കൊല നടത്തുകയും അത്രമാസം അസഭ്യതയും അത്രമാത്രം അശ്ലീലതയുമായിട്ട് അവർ അവളെ ടാർ കൊണ്ടുള്ള തൂവൽ കെട്ടാൻ പോയപ്പോൾ അവർ തന്നെ ദുഷിക്കപ്പെടുമോ എന്ന് പേടിച്ചിട്ട് അവളുടെ മേലവർ തൊടുക പോലും ചെയ്തിരുന്നില്ല. അദ്ദേഹം ഈ കഥയെ ഒരു നാടകീയമായ രീതിയിൽ പറഞ്ഞിട്ട് അവിടെ സന്നിഹിതരായിരുന്ന സകല ശ്രോതാക്കളും അവരുടെ ഇരിപ്പിടത്തിന്റെ വക്കിലെത്തിയിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ലോകത്തിലുള്ള മതങ്ങളുടെ മാന്യരായ മനുഷ്യരെ, ലേഡി മക്കാബിയുടെ കൈകളെ വെടിപ്പാക്കാൻ നിങ്ങളുടെ മതത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ആരും ഒരു വാക്ക് പറഞ്ഞില്ല. അദ്ദേഹം മേലേക്ക് ചാടി തന്റെ ഉപ്പൂറ്റിക്കൊണ്ട് കുതിച്ചിട്ട് തന്റെ കൈകൾ കൊട്ടിക്കൊണ്ട് പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ രക്തം അവളുടെ കൈകളെ മാത്രമല്ല അവളുടെ ഹൃദയത്തെയും വെടിപ്പാക്കും. ആമേൻ. അത് ശരിയാണ്. ലൂയിവിലെ കെൻഡിക്കിയിലെ ഏറ്റവും അധപതിച്ച വേശ്യയും യേശു ക്രിസ്തുവിന്റെ രക്തം ഒരു മഹിളയാക്കും. അവളിൽ നിന്നും ഒരു വിശുദ്ധിയായി ആക്കി തീർക്കും. അതൊരു മദ്യപാറ്റുകാരനെ അവൻ ചെന്നെത്തിയിരിക്കുന്ന ആ താണനിലത്ത് നിന്നും ഒരു മാന്യനായ മനുഷ്യനായും ദൈവത്തിന്റെ ഒരു വിശുദ്ധനായും മാറ്റിയേക്കും. എന്റെ സ്നേഹിതരെ, ദൈവരാജ്യത്തിലെ സഹപൌരന്മാരെ, ഇന്ത്യാനയിലെ കെൻഡിക്കിയിലും അതിനു ചുറ്റുമുള്ള എന്റെ സഹപൌരന്മാരെ, നിങ്ങളുടെ അവസാനത്തെ അവസരവും എടുക്കപ്പെടുന്നതിന് മുമ്പ് കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾക്ക് വേണ്ടി പരിഗണിക്കേണ്ടതിനുള്ള സമയമെത്തിയിരിക്കുന്നുവെന്ന് ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? സഭയെ മഹത്തായ പുറപ്പാടിൽ പോകുന്നത് കാണുമ്പോൾ അഗ്നിസ്തംഭം അവർക്ക് മുമ്പായി അവനെ നയിക്കുകയും അവിടെ നിന്നുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും നിർവഹിക്കുന്നു. അവൻ തന്റെ സകല വീണ്ടെടുപ്പിന്റെ ശക്തിയുമായിട്ട് ഇവിടെയായിരിക്കുന്നു. അവനിവിടെ സകല പാപികളെയും ശുദ്ധിയാക്കുന്നതിനും സകല പിമ്പോക്കരെയും തിരികെ എടുക്കുന്നതിനും സകല രോഗികളെയും സൗഖ്യമാക്കുന്നതിനും ഇവിടെയായിരിക്കുന്നു. അവൻ പൂർണ്ണ സുവിശേഷമാകുന്നു. നാം പൂർണ്ണ സുവിശേഷം പ്രസംഗിക്കുകയും കുഞ്ഞാടിനെ ഒട്ടും അവശേഷിക്കാതെ തിന്നുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനാൽ അത് ചുട്ടെടുത്തിട്ട് അത് നല്ല ആഹാരമാണെന്ന് നാം അറിയുന്നു. കാരണം അത് വാസ്തവമായും നല്ലതാണെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ദിവ്യമാക്കിയിരിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. അവൻ പാറയിൽ നിന്നുള്ള തേൻ പോലെ മാധുര്യമേറിയവനാകുന്നു. നമ്മുടെ കർത്താവ് യേശു തന്റെ സ്നേഹത്തിലും ശക്തിയാലും തന്റെ മഹത്തായ വീണ്ടെടുപ്പിന്റെ അനുഗ്രഹത്തോടും കൂടി ഇവിടെയായിരിക്കുന്നു. ഓ, അവനെ പ്രകാരം സഭയ്ക്കും പാപത്തിനും ഇടയ്ക്കായി ഇന്ന് രാത്രിയിൽ നിൽക്കുന്നു. എപ്രകാരം നിങ്ങൾക്കും ന്യായവിധിക്കും ഇടയ്ക്കായി രക്തപങ്കലമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു. അധിക നാളുകളായിട്ടില്ല, ഒഹയോവിലുള്ള ഒരു സ്ഥലത്തേക്ക് ഞാൻ പോകുകയും അവിടെ വെച്ച് ന്യായവിധിയെക്കുറിച്ചുള്ള എന്റെ അഭിപ്രായത്തെ ഞാൻ പറയാൻ പോകുകയുമായിരുന്നു. ഞാനവിടെയുള്ള ഒരു ചെറിയ ഡങ്കാഡ് ലഘുഭക്ഷണശാലയിൽ ആഹാരം കഴിച്ചിരുന്നു. ഞങ്ങൾക്കവിടെ ഒരു വലിയ യോഗമുണ്ടായിട്ട് എനിക്ക് ആ സ്ഥലത്ത് തന്നെ വളരെയധികം മൈലുകൾ ദൂരത്തായുള്ള ഒരു ചെറിയ മോട്ടലിൽ താമസിക്കേണ്ടിയിരുന്നു. ഞാനവിടെയുള്ള ഒരു ഡങ്കാഡ് ലഘുഭക്ഷണശാലയിൽ ആഹാരം കഴിച്ചിരിക്കുകയും അവർ വളരെ നല്ല സ്നേഹമുള്ള ജനങ്ങളും ഞായറാഴ്ച ദിവസം അവർ അടച്ചിട്ട് പള്ളിയിൽ പോവുകയും ചെയ്തിരുന്നു. അതിനാൽ എനിക്ക് അതിനപ്പുറയുള്ള ഒരു ചെറിയ സാധാരണപ്പെട്ട രീതിയിലുള്ള ഒരു അമേരിക്കൻ ഭക്ഷണശാലയിൽ എന്റെ വൈകിട്ടത്തെ ആഹാരത്തിനായി പോകേണ്ടിയിരുന്നു. ഞാൻ വാതിലിനുള്ളിലേക്ക് കടന്നപ്പോൾ അവിടെ ഒരു സംസ്ഥാന പോലീസുകാരൻ തന്റെ കൈകൾ ചുറ്റുമായിട്ട് കൊണ്ടുനിന്ന് ഒരു സ്ലോട്ട് മെഷീൻ കളിക്കുന്നത് കണ്ടിട്ട് ഞാൻ അമ്പരന്നുപോയി. ഇപ്പോൾ ചൂതുകളി ഒഹായോവിൽ നിയമവിരുദ്ധമായിട്ട് ഇവിടെ ഇതാ ഒരു നിയമ സംരക്ഷകനായ ഒരു മനുഷ്യൻ നിന്ന് നിയമം മുടച്ചു കളയുന്നു. ഒരുപക്ഷെ അയാൾ എന്റെ അത്രയും പ്രായമേറിയവനും വിവാഹിതനും എവിടെയെങ്കിലും ഒരു കുടുംബവും ഉണ്ടായിരിക്കാം. അയാൾ തന്റെ കൈകൾ ഈ ചെറുപ്പക്കാരിയുടെ മേൽ വെച്ചുകൊണ്ട് നിന്നിരുന്നു. ഞാൻ ഈ ഭക്ഷണശാലയുടെ പിൻവശത്തേക്ക് നോക്കിയപ്പോൾ ചെറുപ്പക്കാർ മദ്യപിച്ചിട്ട് പിന്നിലായിരിക്കും. അവിടെ ഒരു സ്ത്രീ യാതൊരു സദാചാരവും ഇല്ലാതെ നിന്ന് ഇടപെട്ടിരുന്നു. എന്റെ വലതുവശത്തായിട്ട് നോക്കിയപ്പോൾ അവിടെ ഒരു ചെറിയ ബൂത്ത് ഉണ്ടായിരുന്നിട്ട് ഞാൻ അവിടെ ഇരിക്കാൻ തയ്യാറായിരുന്നു. അവിടെ ഒരു വൃദ്ധയായ മഹിള ഏതാണ്ട് 58 or 60 വയസ്സോളം പ്രായമേറിയിട്ട് എന്റെ അമ്മയുടെ അത്രയും തന്നെ പ്രായമേറിയിട്ട് അവിടെ ഇരിക്കുകയും അവരുടെ തൊലിയെല്ലാം ചുളുങ്ങിയും ഒരു ചെറിയ തരത്തിലുള്ള വസ്ത്രം ധരിച്ചിരുന്നു. ഓ, അത് ഭയങ്കരമായിരുന്നു. അവരുടെ കാൽവിരലിലെ നഖങ്ങൾ ധൂമ്രവർണ്ണത്തിൽ പെയിന്റ് ചെയ്തിരിക്കുകയും അവരുടെ ചുണ്ടുകളും ധൂമ്രവർണ്ണത്തിൽ പെയിന്റ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും ഭയങ്കരമായ ഒരു കാഴ്ചയായിരുന്നു. അവരുടെ മുടി തീരെ ചെറുതായി കത്തിരിച്ചിട്ട് അതിൽ മേലോട്ട് തൊങ്ങൽ പോലെ വെച്ചിരുന്നു. കൂടാതെ അവർ മദ്യപിക്കുകയായിരുന്നു. അവരോടൊപ്പം രണ്ട് മനുഷ്യരിരുന്നിട്ട് അവർ മദ്യപിച്ച് തീരെ ഭയങ്കരമായ ഒരു കാഴ്ചയുടെയായിട്ട് അവരിൽ ഒരു മനുഷ്യൻ മേശമേൽ വെച്ചിരുന്ന പാത്രത്തിന്മേൽ തന്നെ കിടന്നിരുന്നു. അവർ സ്വയം സാധൂകരിച്ചിട്ടിട്ട് നേരെ വിശ്രമമുറിയിലേക്ക് എഴുന്നേറ്റ് പോയി. ഞാൻ അവിടെ നിന്നുകൊണ്ട് ഓർത്തു, ഓ ദൈവമേ, നിനക്കെങ്ങനെ ഇത് സഹിക്കാൻ കഴിയും? ഇങ്ങനൊരു കാര്യത്തെ നിനക്കെങ്ങനെ നോക്കാൻ കഴിയും? എന്റെ ഹൃദയത്തിൽ തന്നെ ഞാൻ അത്രയും അഴുക്കായ ഒരുവനായിരിക്കെ തന്നെ എന്റെ ബാലികമാരായ സാറയും റിബേക്കയും ഈ തലമുറയിൽ ഇതുപോലൊരു കാര്യം കണ്ടുകൊണ്ട് വളർത്തപ്പെടേണ്ടി വരുമോ എന്ന് ഞാൻ അതിശയപ്പെടുന്നു. കർത്താവെ, നീ ഈ ഭൂമുഖത്ത് നിന്നും എന്തുകൊണ്ട് ഇത് തുടച്ചു നീക്കി കളയുന്നില്ല? കർത്താവെ, നീ എന്തുകൊണ്ടത് ചെയ്യുന്നില്ല എന്ന് ഞാൻ ഓർത്തു. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് കരയാൻ തുടങ്ങി. അപ്പോൾ ഒരു ദർശനം ഞാൻ കണ്ടു. ഞാൻ ഈ ലോകത്തെ ആകാശത്തിൽ ചുറ്റിക്കറങ്ങുന്നതായി കാണുകയും ഈ ലോകത്തിന് ചുറ്റുമായി ഒരു മഴവില്ല് നിൽക്കുന്നതും കണ്ടു. അപ്പോൾ എന്നോട് ആരോ സംസാരിച്ചുകൊണ്ട് പറഞ്ഞു, അത് യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. ഈ ലോകത്തിന് ചുറ്റുമായിട്ട് അത് ദൈവത്തെ ഇത് നശിപ്പിക്കാതെ നിൽക്കാനിടയാക്കിയിരിക്കുന്നത്. ദൈവം പാപത്തെ കാണുകയാണെങ്കിൽ ഇത് ഭക്ഷിക്കുന്ന നാളിൽ നീ മരിക്കുമെന്നതാകുന്നു. ആ രക്തത്തിനടിയിലാകുന്ന സകല മനുഷ്യരും ഒരു സ്വതന്ത്ര സദാചാര വ്യക്തിയായിട്ട് നിങ്ങളുടെ തന്നെ തീരുമാനത്തെ എടുക്കുക. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും മരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആത്മാവ് ഈ രക്തത്തിന്റെ കരുണയ്ക്കപ്പുറത്തായി ഉയരുകയും നിങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ന്യായം വിധിക്കപ്പെടുകയുമാകുന്നു. യാതൊന്നും നിങ്ങൾക്ക് വേണ്ടി പിന്നെ അവശേഷിച്ചിട്ടില്ല. അതിനുശേഷം ഞാൻ എന്നെ തന്നെ സ്വയം കണ്ടു. എന്റെ കർത്താവായ യേശു അവിടെ തന്റെ തലയിൽ ഒരു മുൾക്കിരീടവുമായി കണ്ണുനീർ രക്തവുമായി കലർന്ന് അവന്റെ താടിയെ കഴുകിക്കൊണ്ട് വന്നിരുന്നത് പോലെയും ഉണ്ടായിരുന്നു. ഞാൻ എന്റെ പാപങ്ങൾ അവന്റെ മുമ്പാകെ വരുന്നതും അതവന്റെ മുമ്പിൽ ഇപ്പോൾ ഇപ്രകാരം വരുമ്പോഴെല്ലാം അതവനെ കുലുക്കി കളഞ്ഞിരുന്നു. അപ്പോൾ മുള്ളുകൾ അവന്റെ നെറ്റിയിൽ കൂടുതലായി കൊണ്ടിറങ്ങുകയും അവൻ പിന്നിലേക്ക് പതറുകയും ചെയ്തിട്ട് അവൻ പറയും, പിതാവേ, ഇവനോട് ക്ഷമിക്കണമേ, ഇവൻ എന്താണ് ചെയ്യുന്നതെന്ന് ഇവൻ അറിയില്ല. വീണ്ടും ഞാൻ എന്തെങ്കിലും ചെയ്യുകയും അപ്പോൾ അവന്റെ രക്തം ഒരു കാറിന്റെ ബമ്പർ കാറിനെ സംരക്ഷിക്കുന്നത് പോലെ ഈ അയോഗ്യനായ എന്നെ ദൈവകോപത്തിൽ നിന്നും ഒരു പരിചയായി രക്ഷിച്ചിരുന്നു. ഞാൻ അവന്റെ അടുക്കിലേക്ക് മെല്ലെ ചെന്ന് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി. അവിടെ താഴേക്ക് നോക്കിയപ്പോൾ എന്റെ മുമ്പിൽ ഇതാ ഒരു പാപത്തിന്റെ ഒരു പഴയ പുസ്തകം കിടക്കുകയും അതിന്മേൽ മേലെയായിട്ട് എന്റെ പേരെഴുതിയിരുന്നു. ഞാൻ, കർത്താവെ, നീ എന്നോട് ക്ഷമിക്കുമോ എന്ന് ചോദിച്ചു. തീർച്ചയായും എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ സ്നേഹമേറിയ കണ്ണുകൾ കൊണ്ട് എന്നെ നോക്കിയിട്ട് തന്റെ ഒരു വശത്തു നിന്നും കുറച്ച് രക്തമെടുത്ത് അതിന്മേൽ ക്ഷമിച്ചിരിക്കുന്നു എന്ന് എഴുതിയിട്ട് പിന്നിലായുള്ള വിസ്മൃതിയുടെ മഹാസമുദ്രത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു. കർത്താവെ, നിനക്ക് നന്ദിയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, നീ അവരെ കുറ്റം വിധിക്കുകയാണോ? ഓ, അതാ ചിത്രത്തെ മുഴുവൻ എനിക്ക് വേണ്ടി മാറ്റിക്കളഞ്ഞു. ഞാൻ ദർശനത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് ഞാൻ അവരുടെ അടുക്കിലേക്ക് നടന്നു ചെന്നിട്ട് അവിടെ ഇരുന്ന് അവരോട് സംസാരിക്കാൻ തുടങ്ങി. അവരുടെ ജീവിതം പിൻസമയത്ത് കുറച്ച് പരുഷമായതായിരുന്നു. നിങ്ങൾ ഒരു ക്രിസ്ത്യാനി ആയിരുന്നിട്ടില്ലേ എന്ന് ഞാൻ ചോദിച്ചു. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിലാണ് വളർന്നത് എന്നവർ പറഞ്ഞു. എന്ത് സംഭവിച്ചു എന്ന് ഞാൻ ചോദിച്ചു. അവരവരുടെ ഭർത്താവുമായുള്ള ദുസൂചനയെയും അവരുടെ മക്കളെയും കുറിച്ചെല്ലാം എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഈ വർഷക്കാലമെല്ലാം നിങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടിയിട്ട് സമാധാനമായി ജീവിച്ചിട്ടില്ല അല്ലേ? അവർ പറഞ്ഞു, ശ്രീമാൻ, അത് സത്യം തന്നെ. നിങ്ങളിപ്പോൾ അവനെ സ്വീകരിക്കുമോ എന്ന് ഞാൻ ചോദിച്ചു. അവൻ എന്നെ സ്വീകരിക്കുമോ എന്ന് അവൾ ചോദിച്ചു. അവനിപ്പോൾ നിന്റെ ഹൃദയത്തിൽ മുട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ആ ബൂത്തിലെ തറയിൽ അവിടെയുണ്ടായിരുന്ന ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഞങ്ങൾ മുട്ടുകുത്തി. സ്ലോട്ട് മെഷീനുകൾ നിന്നു, വൃത്തികെട്ട ശാപങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും നിന്നു. ഞാൻ എന്റെ കൈകളെ ഉയർത്തിയിട്ട് ആ പാവപ്പെട്ട ചുളുങ്ങിയ കരങ്ങളെ പിടിച്ച് അവരെ യേശുക്രിസ്തുവിലേക്ക് നയിച്ചു. സ്നേഹിതരെ, ഇതാകുന്നു, നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടെന്നോ നിങ്ങളുടെ പാപം എത്ര കറുത്തതാണെന്നോ നിങ്ങളുടെ ജീവിതം എത്ര അശ്ലീലമായതാണെന്നോ ഞാൻ കാര്യമാക്കുന്നില്ല. ഇന്ന് രാത്രിയിൽ ദൈവം നിങ്ങൾ ആരായിരുന്നാലും അത് കാര്യമാക്കാതെ നിങ്ങളോട് ക്ഷമിക്കുന്നതിനായി നിങ്ങളുടെ ജീവിതത്തിന്റെ വാതിലിൽ മുട്ടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മളുടെ തലകളെ ഒരു നിമിഷത്തേക്ക് വണങ്ങാം. സഹോദരി, നിങ്ങൾ ഓർഗൻ വായിക്കുന്നതിനായി കടന്നു വരുമോ? സ്വർഗീയ പിതാവേ, പരിശുദ്ധാത്മാവ് ഈ കെട്ടിടത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ആദ്യം നിന്റെ രാജ്യത്തെ തേടുകയും നിന്റെ ആനുകൂല്യം പ്രാപിക്കുകയും ചെയ്തിട്ട് നീ രോഗികളെ സൗഖ്യമാക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ പിതാവേ, നിന്റെ സഭ പുറപ്പാടിലായിരിക്കുമ്പോൾ ഒരാഴമേറിയ താൽപര്യവും ദൃഢവിശ്വാസവും അനുഭവപ്പെട്ടിട്ട് ഞങ്ങൾ ന്യായവിധിയിലേക്ക് പോവുകയാകുന്നു എന്നറിയുന്നു. ഒരുപക്ഷെ ആരെങ്കിലും കിടക്കയുടെ അടുക്കലെത്തിയിട്ട് അറിയാതെ തന്നെ ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് കിടക്കുന്നുണ്ടാകാം. നാളെ രാത്രിയിൽ ഈ സമയത്ത് എവിടെയെങ്കിലും ഒരു ശവപുരയിലായിട്ട് ഞങ്ങളുടെ പ്രാണൻ അങ്ങ് ദൂരെ നിത്യതയിലായിരിക്കാം. ഹോ ദൈവമേ, ഇതൊരു പക്ഷെ അവസാന നാഴികയായിരിക്കാം. ഇതൊരു പക്ഷെ മനുഷ്യന് കിട്ടാവുന്ന അവസാനത്തെ അവസാനമായിരിക്കാം. ഇവിടെ സ്ത്രീകളും പുരുഷന്മാരുമായിട്ട് ഇരിക്കുന്ന വളരെ പേർ ഒരു സാധാരണപ്പെട്ട നല്ല ജീവിതം നയിച്ചിരിക്കുന്നതെന്നുള്ളതിൽ സംശയമില്ല. എന്നാൽ ഒരിക്കലും വീണ്ടും ജനിക്കുകയോ പരിശുദ്ധാത്മാവിൽ നിറയുന്നത് ഒരു സമ്പൂർണ്ണ സമർപ്പണ ജീവിതം എന്താണ് അർത്ഥമാക്കുന്നതെന്നും അറിയാത്തവരുമായിരിക്കുന്നു. എല്ലാ ചങ്ങലകളെയും ലജ്ജയും അവരിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട് ദൈവത്തിന്റെ ആത്മാവ് അവരെ അവന്റെ കരുണയിലേക്ക് സ്നാനപ്പെടുത്താനിടയാക്കണമേ. സ്നേഹവാനായ പിതാവേ, അങ്ങയുടെ സ്നേഹമേറിയ പുത്രനായ യേശുവിന്റെ നാമത്തിൽ എല്ലാ ഹൃദയങ്ങളിലേക്കും കടന്ന് നീ ഇപ്പോൾ സംസാരിക്കുകയില്ലേ? അവരവരുടെ എളിമേറിയ ഹൃദയത്തിൽ അവരുടെ വിചാരങ്ങളെ അങ്ങയിലേക്ക് ഉയർത്തുകയും അവരുടെ ഹൃദയങ്ങളെ നിങ്ങളിലേക്ക് ഉയർത്തുകയും ചെയ്തിട്ട് യേശുവേ, ഇതാ ഞാൻ ഇവിടെയായിരിക്കുന്നു, എന്നെ അതുപോലെ തന്നെ എടുത്ത് വളച്ച് വ്യത്യസ്തമായ മറ്റെന്തെങ്കിലും ആക്കി തീർക്കണമേ. നീ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മനുഷ്യനായി എന്നെ ആക്കി തീർക്കണമേ. എന്റെ ജീവിതത്തിൽ കൂടെ നീ എന്നോട് സംസാരിച്ചിരിക്കുന്നു, നീ എന്നോട് അരുളി ചെയ്തിരിക്കുന്നു, വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നതിനു വേണ്ടി എന്നെ കിട്ടുവാൻ നീ ശ്രമിച്ചു, ആ സമർപ്പണത്തിനായി എന്നെ കിട്ടുന്നതിന് നീ ശ്രമിച്ചിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ കർത്താവേ, ആ ദിവസം എനിക്ക് വേണ്ടി വളരെ നീണ്ടു കഴിഞ്ഞു പോയിരിക്കുന്നു, ഞാനിപ്പോൾ വരാൻ തയ്യാറായിരിക്കുന്നു എന്ന് പറയാൻ അവരെ കൊണ്ടിടയാക്കണമേ. പിതാവേ, ഇതനുവദിച്ചേരണമേ. ന്യായവിധിക്ക് മുമ്പായി കരുണ അപേക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഭയുടെ പുറപ്പാട് മിസ്രയീമിനെ വിട്ടിരിക്കുന്നു. ആ വിളിച്ചു പുറത്താക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ പോകാൻ അവരെയും കടന്നു വരാനിടയാക്കണമേ. അവന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ഇപ്പോൾ നാം തലകളെ വണങ്ങി കണ്ണുകൾ അടച്ച് ക്രിസ്ത്യാനികളായി പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ നിങ്ങളുടെ കൈകളെ ഉയർത്തിക്കൊണ്ട് എന്നെയും ഓർക്കണമേ എന്ന് പറയുമോ? നിങ്ങൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഓരോ വാക്കുകളും ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളെല്ലാവരും ആത്മാവിൽ നിറയേണ്ടത് ആവശ്യമായിരിക്കും. ഞാൻ ഇതുവരെയും അങ്ങനെ ആയിട്ടുമില്ല. ഞാനൊരു സഭയിൽ അംഗമായിരിക്കുന്നു, ഒരുപക്ഷെ അങ്ങനെയല്ലായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ഒരിക്കലും ക്രിസ്തുവിനെ സ്വീകരിക്കാതെ ഒരു പാപിയായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു സഭയിലെ അംഗമായിട്ട് ഇതുവരെയും വീണ്ടും ജനിച്ചിട്ടില്ലായിരിക്കാം. നിങ്ങളുടെ കൈകളെ ഉയർത്തിക്കൊണ്ട് സഹോദരൻ ബ്രഹാം, ഞാൻ നന്നാകുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണമേ എന്ന് പറയുമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെയും 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 എന്റെ സഹോദര നിങ്ങളെയും സഹോദരി നിങ്ങളെയും സഹോദര നിങ്ങളെയും നിങ്ങളെയും സഹോദരി നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ഓ, എന്റെ ഇടതുവശത്തായി വളരെയധികം പേരെ ഞാൻ കാണുന്നു. നിങ്ങളുടെ കൈകൾ ഉയർത്തിയിട്ട് സഹോദരൻ ബ്രഹാം, ഞാൻ വീണ്ടും ജനിക്കാൻ ആഗ്രഹിക്കുന്നു, എന്നെയും ഓർക്കണമേ എന്ന് പറയുക. ഇപ്പോൾ പരിശുദ്ധാത്മാ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഓർത്തുകൊള്ളുക. ഞാനൊരു ദൈവദാസനാണെങ്കിൽ ഞാൻ ഈ പ്രസംഗപീഠത്തിൽ നിൽക്കുന്നത് തീർച്ചയായിരിക്കുന്നത് പോലെ തന്നെ പരിശുദ്ധാത്മാ ഇവിടെയുള്ള ഹൃദയങ്ങളോട് സംസാരിക്കുന്നു. സ്നേഹിതരെ, ഞാൻ നിങ്ങൾക്കൊരു പ്രത്യേകതയേറിയവനായിരിക്കാം. എന്നാൽ ഞാനൊരു മതഭ്രാന്തനല്ല. ഞാൻ എന്താണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം. നിങ്ങൾക്കുള്ള കുഴപ്പം എന്താണെന്നും നിങ്ങളുടെ രോഗം എന്താണെന്നും എനിക്കറിയാമെങ്കിൽ പിന്നെ നിങ്ങൾക്കായുള്ള എന്റെ പ്രാർത്ഥനയും ദൈവം കേൾക്കുന്നു. ഈ കെട്ടിടത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ ക്യാൻസറും കൂടാതെ അന്ധരും ബധിരരും മുടന്തരുമായിട്ട് സൌഖ്യം പ്രാപിച്ചവരായിട്ടുള്ളവരിപ്പുണ്ട്. ലോകത്തെങ്ങുമുള്ള യോഗങ്ങളെ നോക്കുക. നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്ത് പറയുന്നു? ഇതിനെക്കുറിച്ച് ഇപ്പോൾ എന്ത് പറയുന്നു? അതിനുവേണ്ടി അവൻ എന്റെ പ്രാർത്ഥന കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആത്മാക്കളുടെ അവസ്ഥയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അവൻ കേൾക്കുകയില്ലേ? നിങ്ങളുടെ കുഴപ്പം എന്താണെന്ന് അവൻ എനിക്ക് വെളിപ്പെടുത്തി തരികയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കുഴപ്പം എവിടെയാണെന്ന് അവൻ എനിക്ക് വെളിപ്പെടുത്തി തരികയില്ലേ? ഇനിയും എത്ര പേർ കൂടി നിങ്ങളുടെ കൈകൾ ഉയർത്തിയിട്ട് സഹോദരൻ ബ്രഹാം, എന്നെ ഓർക്കണമേ, ഈ സമയത്ത് ദൈവം എന്നോട് കരുണയുള്ളവരായിരിക്കണമേ എന്ന് അപേക്ഷിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെയും 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 വീണ്ടും ഓ ഈ കെട്ടിടത്തിൽ എല്ലായിടത്തുമായിരിക്കുന്നു. നിങ്ങൾ തലവണങ്ങിയിരിക്കുമ്പോൾ നിങ്ങൾ കൈകളെ ഉയർത്തിയവരായ നിങ്ങൾ സ്വല്പം കൂടി കൃപ പ്രാപിച്ചിട്ട് പറയുമോ, കർത്താവേ, എന്റെ കൈകളെ ഉയർത്താനുള്ള കൃപയെ നീ എനിക്ക് നൽകി. എന്നാൽ അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാനും കൂടി വേണ്ടിയ കൃപ എനിക്ക് നീ നരുമോ എന്ന് പറയുക. കർത്താവെ, പ്രഭാതം പൊട്ടിവിടരുന്നതിന് മുമ്പ് അവൻ എനിക്ക് വേണ്ടി വരികയാണെങ്കിൽ ഞാൻ ശരിയാകാൻ ആഗ്രഹിക്കുന്നു എന്ന് ഇതെന്റെ നിന്നോടുള്ള അടയാളമാകുന്നു. ഞാൻ ഏതെങ്കിലും ഒരു ദിവസം നിന്നെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നു. കഫം എന്റെ തൊണ്ട വരെ എത്തിയിട്ട് ഞാൻ എന്റെ മരണക്കിടക്കെ അമർത്തും. ഡോക്ടർ എന്റെ കട്ടിലിന്റെ അടുക്കൽ നിന്ന് പോകും. യാതൊന്നും ചെയ്യാൻ കഴിയില്ലായിരിക്കും. അപ്പോൾ ദൈവമേ, എന്റെ പ്രാണനോട് കരുണയുണ്ടാകണമേ. മരണത്തിന്റെ തണുത്ത മഞ്ഞ് മുറിയിലടിക്കുമ്പോൾ സിയോന്റെ പഴയ കപ്പൽ വന്ന് എന്നെ എടുത്തുകൊണ്ടുപോകും. കർത്താവ്, ഞാൻ എഴുന്നേറ്റ് നിൽക്കാൻ പോകുകയാണ്. അതിനുവേണ്ടിയ കൃപ വളരെയധികമുണ്ട്. എന്നാൽ എന്തോ എന്നെ നീക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നിൽക്കുകയാണ്. സഹോദര, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഇനിയും കർത്താവ് ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു എന്ന് പറയാനുണ്ടോ? സഹോദര ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, സഹോദര ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. സഹോദരി, ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങളുടെ പ്രാണന്റെ രക്ഷയ്ക്കായി പ്രാർത്ഥനയിൽ ഓർക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരായ സകല മനുഷ്യരും എഴുന്നേറ്റ് നിൽക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യൗവനക്കാരനായ മനുഷ്യ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശ്രീമാൻ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദര, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദരി, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദരി, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെയും സഹോദര. മറ്റാരെങ്കിലും കൂടി ഇനിയും എഴുന്നേറ്റിട്ട് പറയുമോ, ഇതാ ഞാൻ സഹോദരൻ ബ്രണഹാം, ഞാൻ നിങ്ങളുടെ മുമ്പിലല്ല നിൽക്കുന്നത്, ഞാൻ ദൈവം മുമ്പാകെ നിൽക്കുന്നു, എന്തോ എന്നോട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞിട്ട് ഞാൻ നിൽക്കുന്നു. നിങ്ങളത് ചെയ്യുമോ? നിങ്ങളുടെ കാലിൽ എഴുന്നേറ്റ് നിൽക്കുക, ഇത്രയും മാത്രം ചെയ്യുക. മഹിളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇനിയും കൂടുതലായിട്ടുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മഹിളെ, അത് ശരി തന്നെ. പാവം മാതാവ് അവരുടെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുകയും അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നു. നിങ്ങൾ കടന്നു വരുമോ? വീണ്ടും എഴുന്നേറ്റ് നിൽക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മഹിളെ, ഒരു പ്രായമേറിയ സ്ത്രീ അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നു. അവർ വാസ്തവമായും വൃദ്ധിയായിട്ട് ഈ വരുന്ന ദിവസങ്ങളിലൊന്നിൽ അവർക്ക് ദൈവത്തെ നേരിടേണ്ടതായിട്ടുണ്ട് എന്ന് നാം അറിയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്തതായി ആർ എഴുന്നേറ്റ് നിൽക്കും? ഞാനും നിൽക്കുന്നു എന്ന് പറയും. ഇപ്പോൾ പ്രാർത്ഥനയ്ക്കായി അങ്ങനെ തന്നെ നിൽക്കാം. ഇനിയും ആരെങ്കിലും ഉണ്ടോ? മറ്റാരോ എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് അനുഭവപ്പെടുന്നു. ഒരുപക്ഷെ നിങ്ങൾ സ്വല്പം അടുത്താകാൻ ആഗ്രഹിക്കുന്നു. അതിനിയും മാറ്റിവെക്കരുത്. എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക മാത്രം ചെയ്യുക. നിങ്ങളത് ചെയ്യുമോ? ദൈവത്തോട് അടുക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശരി, മറ്റാരെങ്കിലും? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മഹളെ, അതെ ശ്രീമാൻ, ഞാൻ നേരെ നോക്കുന്നിടത്തായി മൂന്ന് പേർ കൂടി കുറഞ്ഞ പക്ഷം എഴുന്നേറ്റ് നിൽക്കുന്നതിനായിട്ടുണ്ട്. കാരണം ദൈവത്തിന്റെ ദൂതൻ അവിടെ നിൽക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മഹളെ, ശരി ശരി തന്നെ. സഹോദര, അതിനെക്കുറിച്ച് എന്താകുന്നു? ശരി, കർത്താവിന്റെ ദൂതൻ അവിടെ നിൽക്കുന്നതായി ഞാൻ അറിയുന്നു, ഞാനത് കാണുന്നു. ആരെങ്കിലും ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്ന് ഞാൻ അറിയുന്നു. ഞാനൊരു മിനിറ്റ് കൂടി കാത്തു നിൽക്കുന്നതാണ്. നിങ്ങൾക്കറിയാമോ, അവൻ നിങ്ങളുടെ ഹൃദയത്തെ ആഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ സ്നേഹിത, അവൻ അവിടെ നിൽക്കുന്നു. അവനാണ് അത് നിങ്ങളോട് എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നത്. നിങ്ങളത് ചെയ്യില്ലേ? ഇപ്പോൾ എഴുന്നേറ്റ് നിന്ന് അവനെ സ്വീകരിക്കുക. ശരി, നിങ്ങൾക്കിപ്പോൾ തീർച്ചയാണോ? ഇന്ന് രാത്രിയിൽ ദൈവം നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ ഈ സന്ദേശം, ഈ ക്ഷണനം നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ അങ്ങ് ദൂരെ നിങ്ങളെ കണ്ടുമുട്ടുന്നതാണ്. നിങ്ങൾ അതിനെ കൊണ്ട് എന്ത് ചെയ്തു? നിങ്ങൾക്കത് ദൃഢമല്ലെങ്കിൽ തീർച്ചയായും ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുക. അതിനാൽ നിങ്ങളത് സ്വീകരിച്ചിട്ട് വെളിച്ചത്തിൽ നടക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അവൻ കാണുന്നതിനിടയാകും. ഞങ്ങളുടെ ദയാലുവായ സ്വർഗീയ പിതാവേ, അങ്ങയുടെ സ്നേഹമേറിയ കുഞ്ഞുങ്ങൾ ഹൃദയത്തെ മൃദുവാക്കിയിരിക്കുകയും വചനം ഇന്ന് രാത്രിയിൽ അവരുടെ ഹൃദയത്തിൽ വീഴുകയും ചെയ്തിരിക്കുന്നു. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും അത്രേ. നീ അവരുടെ ഹൃദയങ്ങളെ മൃദുവാക്കിയിട്ട് വളരെ പേർ എഴുന്നേറ്റ് നിൽക്കുന്നു. സ്ത്രീകളും പുരുഷന്മാരും ആൺകുട്ടികളും പെൺകുട്ടികളും അങ്ങെ അവരുടെ സ്വന്തം രക്ഷിതാവായും വഴിനടപ്പുകാരനായും സ്വീകരിച്ചിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ദൈവദൂതൻ അവരെ ജീവിതത്തിലേക്ക് നയിക്കണമേ. ഇപ്പോൾ അവർ അവരുടെ ഹൃദയത്തിൽ കാൽവരിയിലേക്ക് വഴി നടത്തപ്പെട്ടിട്ട് യേശുവിനെ അവരുടെ രക്ഷിതാവായി സ്വീകരിക്കാനിടയാക്കണമേ. ക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടെ പരിശുദ്ധാത്മാ അവരുടെ പ്രാണനിലെത്തിയിട്ട് എല്ലാ വ്യത്യാസങ്ങളെയും എടുത്തു കളഞ്ഞിട്ട് പരിശുദ്ധാത്മ സ്നാനത്താൽ നിറയ്ക്കണമേ. ഇത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ രാത്രിയാക്കണമേ. അതപ്രകാരമാണെന്ന് ഞങ്ങൾ അറിയുന്നു. കാരണം ഇന്ന് രാത്രിയിൽ അവർ നിന്നെ സ്വീകരിച്ചിരിക്കുന്നു. കർത്താവെ, ഇപ്പോൾ ഇത് അനുവദിച്ചേരണമേ. ഇന്ന് രാത്രിയിൽ അവരുടെ വീടുകളിലേക്ക് പൂർണ്ണ ഹൃദയത്തോട് സന്തോഷിച്ചും ആനന്ദിച്ചും ദൈവത്തെ സ്തുതിച്ചും കൊണ്ടുപോകാനിടയാക്കണമേ. ഈ അനുഗ്രഹങ്ങൾക്കായി ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഇരിക്കുമ്പോൾ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളിൽ എഴുന്നേറ്റ് നിന്ന ഓരോരുത്തർക്കും നിങ്ങൾ എഴുന്നേറ്റിട്ട് കൈകൾ ഉയർത്തിയപ്പോൾ എന്തോ സംഭവിച്ചുവെന്ന് അറിയുന്നു. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചുവെന്ന് അറിയുന്നെങ്കിൽ കൈകൾ ഉയർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത് ശരിയാണ്, അത് സംഭവിക്കേണ്ടതാകുന്നു. സ്നേഹിതരെ, അത് സംഭവിക്കേണ്ടതാകുന്നു. ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ സംസാരിച്ചിരുന്നതായി കർത്താവിന്റെ ദൂതൻ ഈ കെട്ടിടത്തിൽ കൂടെ പോയിരുന്നു. അത് കർത്താവിന്റെ ദൂതനായ അഗ്നിസ്തംഭമായിരുന്നു. ഞാൻ കഴിഞ്ഞ 5-10 മിനിറ്റ് നേരം പ്രേരണയിലായിട്ട് സംസാരിക്കുകയായിരുന്നു. അത് ഈ കെട്ടിടത്തിനുള്ളിൽ കൂടി പോകുന്നത് എനിക്ക് അനുഭവപ്പെടുകയും കാണുകയും ചെയ്തു. ഞാൻ കഥയുണ്ടാക്കി പറയുകയാണെന്ന് നിങ്ങൾ വിചാരിച്ചേക്കാം, എന്നാൽ ഇത് സത്യമാകുന്നു. ഇപ്പോൾ ഞാനൊരു പ്രാർത്ഥനയുടെ നിരയെ വിളിക്കുമോ എന്ന് തന്നെ എനിക്കറിയില്ല. ഞാനിവിടെ നിന്നുകൊണ്ട് സത്യമാണ് പറഞ്ഞതെന്ന് അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും ഉറപ്പിക്കാനായി ദൈവത്തോട് അപേക്ഷിക്കുക മാത്രം ചെയ്യുന്നു. ഇവിടെ രോഗികളായിട്ടുള്ള എത്ര പേർ സൌഖ്യപ്പെടാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ കൈകളെ ഉയർത്തുക. നിങ്ങൾ എവിടെയായിരുന്നാലും കൈകളെ ഉയർത്തിക്കൊണ്ട് ഞാനിത് സ്വീകരിക്കുന്നുവെന്ന് പറയുക. ശരി, നിങ്ങൾ നോക്കി ജീവിച്ച് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ശ്രോതാക്കളിൽ ആരെങ്കിലും ഇവിടെ കൂടി നോക്കിയിട്ട് കർത്താവ് യേശുവേ എന്ന് പറയുക. അതിപ്രകാരമായിട്ട് ഞാൻ ആദ്യം വേദിയിലേക്കുള്ള ക്ഷണനം നടത്തിയത് നമുക്ക് അവന്റെ ആനുകൂല്യം പ്രാപിക്കേണ്ടതിന്റെ കാരണത്താലായിരുന്നു. ഇതെന്തോ എനിക്ക് പുതിയതാകുന്നു. ആദ്യം എനിക്ക് അവന്റെ ആനുകൂല്യം പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. ആനുകൂല്യം പ്രാപിച്ചു കഴിയുമ്പോൾ 1 അല്ലെങ്കിൽ 2 ഡസനോളം ആത്മാക്കൾ അവന്റെ അടുക്കൽ എത്തുന്നു. തീർച്ചയായും, തീർച്ചയായും. ക്രിസ്തുവിലേക്ക് വരുന്ന നിങ്ങൾ ഓരോരുത്തരും നല്ലൊരു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞൊരു സഭയെ നിങ്ങൾക്കായി കണ്ടുപിടിക്കുക. അതിനുശേഷം അവന്റെ സ്നാനം നിങ്ങൾക്ക് കിട്ടുന്നതുവരെയും അവനെ തിരയുക. അതിനായിട്ട് എല്ലാ രാത്രിയിലും പകലും പ്രാർത്ഥനയിലായിരിക്കുക. ഇപ്പോൾ രോഗികളായിട്ടുള്ളവരോട് ഞാൻ സത്യം പറഞ്ഞിരിക്കുന്നു, അത് സത്യമാണെന്ന് ദൈവം സാക്ഷീകരിക്കുന്നതാണ്, അത് ശരിയാണ്, അതിന് മാത്രമേ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ ദൈവം അത് വെളിപ്പെടുത്തി തരും. ഇന്ത്യാനയിലെ ഗ്രീൻസ് മില്ലിൽ വെച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിന്റെ ദൂതനുമായി കണ്ടുമുട്ടിയപ്പോൾ ഞാനൊരു ബാലനായിരുന്നപ്പോൾ മുതൽ അതെന്നെ പിന്തുടരുകയും ദർശനത്തെ കാണിക്കുകയും ചെയ്തിരുന്നു. ഞാൻ അവന്റെ അടുക്കൽ ചെന്നപ്പോൾ അവൻ പറഞ്ഞു, നീ സത്യസന്ധനായിട്ട് ജനങ്ങൾ നിന്നെ വിശ്വസിച്ചാൽ യാതൊന്നും നിന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ നിൽക്കുകയില്ല. അപ്പോൾ അവന് ചെയ്യാൻ കഴിഞ്ഞിരുന്ന അതേ കാര്യങ്ങൾ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി അവന് ചെയ്യാൻ കഴിയും. അവൻ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവിടെ ശ്രോതാക്കൾ അവന്റെ മുമ്പിലായിരിക്കുന്നു. നിങ്ങൾ എല്ലാവരുടെയും പക്കൽ എന്താണെന്നും നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നുവെന്നും നിങ്ങളുടെ കുഴപ്പം എന്താണെന്നും അതിനെക്കുറിച്ച് സകല കാര്യങ്ങളും അവൻ അറിയുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ ഇത് വിശ്വസിക്കുക. ഇവിടെ ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരനായ മനുഷ്യൻ വിശ്വസിക്കുകയും വിശ്വാസമുണ്ടായിരിക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്ത് ഞാൻ കാണുന്നു. നിങ്ങൾക്ക് എന്താണ് കുഴപ്പമെന്ന് ദൈവം എന്നെ അറിയുന്നതിനിടയാക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവൻ അങ്ങനെ ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ രോഗശാന്തിയെ സ്വീകരിക്കുമോ? നിങ്ങൾക്ക് ഹൃദയരോഗമാണ്, അത് ശരിയല്ലേ? അതുമായി നന്നായിരിക്കുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ എന്തായിരിക്കും? നിങ്ങളത് വിശ്വസിക്കുമോ? ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങൾക്ക് ഭയാശങ്കകളോടുകൂടിയതും പെറുപെറുക്കുന്നതുമായ ഒരു ഹൃദയമുണ്ട്. അത് നിങ്ങളെ കുറച്ചു സമയം വളരെ ശല്യപ്പെടുത്തിയിരുന്നു. നിങ്ങൾ കിടക്കുമ്പോഴും അത് നിങ്ങളെ ശ്വാസം മുട്ടിച്ചിരിക്കുകയും കൂടാതെ നിങ്ങൾക്ക് വളരെയധികം ഹൃദയമെടുപ്പും പരിഭ്രമവും ഉണ്ടാകുമായിരുന്നു, അത് ശരിയല്ലേ? കാരണം അത് നിങ്ങളുടെ വയറ്റിലൊരു ദഹനക്കേട് ഉണ്ടാക്കുകയും അത് അവയവങ്ങളുടെ അവയുടെ ധമനികളിൽ കൂടി മേലേക്ക് വരികയും ചെയ്തിരുന്നു, അത് ശരിയല്ലേ? നിങ്ങൾ ഇതുമായി ഇനിയും പ്രയാസപ്പെടുകയില്ല. ഇപ്പോൾ നിങ്ങൾക്കുള്ളത് സൂക്ഷിച്ചുകൊണ്ട് വീട്ടിൽ പോയി സുഖം പ്രാപിച്ചുകൊള്ളുക. ഞാൻ നിങ്ങളുടെ മനസ്സ് വായിക്കുകയല്ല, ഞാൻ നിങ്ങൾക്ക് പരിപൂർണകായും ഒരു അപരിചിതനാകുന്നു. നിങ്ങൾ അവിടെ ഇരിക്കുന്ന ആ ഒരു മനുഷ്യനാകുന്നു, അത് ശരിയല്ലേ? എന്റെ ജീവിതത്തിൽ നിങ്ങളെ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല, നിങ്ങളെക്കുറിച്ച് യാതൊന്നും അറിയുന്നുമില്ല, അത് സത്യമല്ലേ? കർത്താവ് ഇവിടെയുണ്ടെന്ന് വിശ്വസിക്കുക. തുറന്നു പറഞ്ഞാൽ ചെറുപ്പക്കാരനായി നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത് സത്യമാണോ അല്ലയോ എന്ന് നിങ്ങൾ തന്നെ കാണുക. കുറച്ചു നേരം മുമ്പ് ഞാൻ തേനീച്ച കുത്തുമ്പോൾ അതിന്റെ വിഷമുള്ള അതിൽ നിന്ന് പോയി കഴിയുന്നു എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് എന്തോ വിചിത്രമായ ഒരു കാര്യം നിങ്ങളുടെ മേലായി വന്നിരുന്നു, അത് ശരിയല്ലേ? നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഒരു വിചിത്രമായ അനുഭവം നിങ്ങൾക്കുണ്ടായില്ലേ? അത് ശരിയല്ലേ? അതേസമയത്ത് തന്നെ നിങ്ങൾ എന്നെ നോക്കുകയും അതേസമയത്ത് തന്നെ എന്റെ കണ്ണുകൾ നിങ്ങളെ കണ്ടുപിടിക്കുകയും ചെയ്തില്ലേ? അത് നിങ്ങൾ അവിടെ വെച്ച് തന്നെ ഹൃദയരോഗത്താൽ സുഖപ്പെട്ടപ്പോഴായിരുന്നു. ആമേൻ. അത് കൃത്യമായും ശരിയാണ്, അവനിവിടെയാകുന്നു. സ്നേഹിതരെ, ഞാൻ നിങ്ങളുടെ മനസ്സ് വായിക്കുകയല്ല, ഞാൻ സത്യം മാത്രം പറയുകയും ദൈവം അത് സത്യമാണെന്ന് ന്യായീകരിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിനടുത്തായിരിക്കുന്ന നിങ്ങൾ അതിനെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ എന്നെ ദൈവത്തിന്റെ പ്രവാചകനായി വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇവിടെ ആദ്യത്തെ ഇരിപ്പിടത്തിൽ മുന്നിലായിരിക്കുന്ന നിങ്ങളോട് ഞാൻ കൂടുതലായി സംസാരിക്കുന്നത് അത് നിങ്ങളുടെ പിന്നിലായി എനിക്ക് ചുറ്റുമായി കാണുന്നതിനാലാണ്. എനിക്ക് നിങ്ങളുടെ ആത്മാവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് കുഴപ്പമെന്ന് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ രോഗശാന്തിയെ നിങ്ങൾ സ്വീകരിക്കുമോ? നിങ്ങളൊരു പ്രമേഹ രോഗിയാണ്, അത് ശരിയല്ലേ? അത് സത്യമാണെങ്കിൽ കൈകളെ ഉയർത്തുക, നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങളുടെ രോഗശാന്തി ഇപ്പോൾ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ? കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ മുഴുവനായും സൗഖ്യമാക്കാനിടയാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിശ്വസിക്കുക. ആരോ ഇവിടെ വിശ്വസിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുക. ഒരു നീല മേൽക്കുപ്പായമിട്ട ഒരു ചെറുപ്പക്കാരനായ ഒരു വ്യക്തി ഇവിടെ ഇരിക്കുന്നത് ഞാൻ കാണുന്നു. അതിപ്പോൾ നേരെ അവന്റെ മേലെ ആയിരിക്കുന്നു. നിങ്ങൾക്ക് ത്വക്ക് രോഗമുണ്ട് അല്ലേ ചെറുപ്പക്കാരാ? അത് ശരിയല്ലേ? നിങ്ങൾ എഴുന്നേൽക്കുമോ? ഹോ, നിങ്ങളെ ഈ പ്രതിനിധി സംഘത്തോടുകൂടെ ഞാൻ കാണുന്നു. അത് ശരിയല്ലേ? ശരി. നിങ്ങൾ സുഖപ്പെട്ട് വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ കൈകളെ ഉയർത്തിക്കൊണ്ട് കർത്താവായ യേശുവേ, ഞാനിപ്പോൾ കർത്താവിന്റെ ദൂതൻ നയിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു, എനിക്ക് സൌഖ്യമായിരിക്കുന്നു എന്നും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുക. അദ്ദേഹത്തിനടുത്തിരിക്കുന്ന മനുഷ്യനായി നിങ്ങൾ അതിനെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക. അതിനാൽ എനിക്ക് നിങ്ങളെ കാണാൻ കഴിയുമല്ലോ. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ ദൈവത്തിന്റെ ദാസനായി വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ആ ഹൃദയരോഗത്തെ മറികടക്കാൻ ആഗ്രഹിക്കുന്നില്ലേ? അതാണ് നിങ്ങൾക്കുണ്ടായിരുന്നത്, അതല്ലേ? അതാണ് നിങ്ങൾക്കുണ്ടായിരുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്കതില്ല. നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം. അതിനടുത്തായിരിക്കുന്ന മനുഷ്യൻ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ശ്രീമാൻ, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ എന്നെ ദൈവത്തിന്റെ പ്രവാചകനായി വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങളിപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഭയാശങ്കകൾ ഉണ്ടായിരുന്നു, അത് ശരിയല്ലേ? നോക്കൂ, അത് ശരിയല്ലേ? നിങ്ങളുടെ കൈകൾ ഉയർത്തുക. നിങ്ങളിപ്പോൾ സൌഖ്യപ്പെട്ട് വീട്ടിലേക്ക് പോകാൻ കഴിയും. യേശു ക്രിസ്തു നിങ്ങളെ സൌഖ്യമാക്കുന്നു. അതിനടുത്ത നിരയിലായി നിൽക്കുന്ന നിങ്ങൾ എന്ത് പറയുന്നു? നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങൾ എന്നെ ദൈവത്തിന്റെ പ്രവാചകനായി അവന്റെ ദാസനായി വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എന്താണ് കുഴപ്പമെന്ന് അവൻ എന്നോട് പറയുമെന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ട് നിങ്ങളുടെ രോഗത്തിന്റെ രോഗശാന്തി സ്വീകരിക്കുമോ? അത് നിങ്ങളുടെ തൊണ്ടയിലാകുന്നു, അത് ശരിയല്ലേ? വീട്ടിലേക്ക് പോയി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൌഖ്യമാകുക. മറ്റാരെങ്കിലും ഈ കെട്ടിടത്തിൽ സൌഖ്യം പ്രാപിക്കാനായി ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കൈകളെ ഉയർത്തി സൌഖ്യം പ്രാപിക്കാവുന്നതാണ്. എന്നെ നിങ്ങൾ ദൈവത്തിന്റെ ദാസനായി വിശ്വസിക്കുന്നുവെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്ത്രീകളുടെ കുഴപ്പം ക്യാൻസർ അങ്ങനെ അത് പോകുന്നു. ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളെല്ലാവരും ദൈവത്തിങ്കിലേക്ക് കൈകൾ ഉയർത്തിയിരിക്കുന്നു. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ കെട്ടിടത്തിലുള്ള സകല രോഗങ്ങളെയും ഞാൻ ശിക്ഷ വിധിക്കുകയും സകല ദുഷ്ടാത്മാവിനെയും പുറത്താക്കിയിട്ട് പരിശുദ്ധാത്മാവ് ഇപ്പോൾ ചുമതലയെടുത്തിട്ട് എല്ലാ വ്യക്തികളെയും സൌഖ്യമാക്കണമേ. ഒരാൾ മറ്റൊരാളുടെ മേൽ കൈവച്ചുകൊണ്ട് എല്ലായിടത്തും ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുക. നിങ്ങൾ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുക. കാരണം ദൈവത്തിന്റെ കുഞ്ഞാടായ യേശു ക്രിസ്തു നിങ്ങളെ ഓരോരുത്തരെയും സൌഖ്യമാക്കുന്നതിനിടെയായിരിക്കുന്നു.